വാക്യത്തിൽ പറയുന്നുണ്ട്. 23-ാം വാക്യത്തിൽ പറയുന്നുണ്ട്, അപ്പോ നിരാശയെ നീക്കി പ്രത്യാശയുള്ളവരായി തീരണം. പ്രത്യേകിച്ച് മേളിൽ ഇച്ചിരി വഴക്കുമൊക്കെ പറഞ്ഞല്ലോ, അപ്പോൾ നിങ്ങൾ അതുകൊണ്ട് നിരാശപ്പെട്ടു പോകരുത്. തന്നെയല്ല, ജീവിതത്തിൽ പൊതുവായി നിങ്ങളുടെ പ്രത്യാശയെ ഉയർത്തിപ്പിടിക്കണം എന്നാണ് ഉത്സാഹം കാണിക്കണമെന്ന് പറയുകയാണ്. വീണ്ടും 12-ാമത്തെ വാക്യത്തിൽ പറയുന്ന ഒരു കാര്യം, അങ്ങനെ നിങ്ങൾ മന്ദതയുള്ളവരാകാതെ, ഡോണ്ട് ബിക്കം സ്ലഗ്ഗിഷ്, നിങ്ങൾ ഒച്ചിനെ പോലെ എഴുന്ന നീങ്ങുന്ന അങ്ങനെ ഒരു മന്ദിപ്പ് ഉള്ളവരായി തീരാതെ, വിശ്വാസവും സഹനശക്തിയും മൂലം ദൈവത്തിന്റെ വാഗ്ദാനങ്ങൾ പ്രാപിച്ചവരാണ് പൂർവിക പിതാക്കന്മാർ. അതുകൊണ്ട് അവരുടെ മാതൃകയെ പിന്തുടരുകയാണ് വേണ്ടതെന്നാണ് അവിടെ ഓർപ്പിക്കുന്നത്. അങ്ങനെ നിങ്ങളെ മന്ദതയുള്ളവരാകാതെ വിശ്വാസത്താലും ദീർഘക്ഷമയാലും വാഗ്ദത്തങ്ങളെ അവകാശമാക്കുന്നവരുടെ അനുകാരികളായി തീരുക. നിങ്ങൾ അവരുടെ പിതാക്കന്മാരെ പറ്റിയൊക്കെ അവിടെ ഓർമ്മിപ്പിക്കുക, വാഗ്ദത്തങ്ങളെ അവകാശമാക്കുന്നവരുടെ അനുകാരികളായി തീരുക. ഇമിറ്റേറ്റ് ദോസ് ഹു ഇൻഹെറിറ്റഡ് ദോസ് പ്രോമിസസ്. ദൈവത്തിന്റെ വാഗ്ദത്തങ്ങളെ അവകാശമാക്കിയ ധാരാളം പേരുടെ കാര്യം പറയുന്നുണ്ട്. പിന്നീട് അബ്രഹാമിന്റെ കാര്യമൊക്കെ പിന്നീട് താഴേക്ക് വരുമ്പോൾ, അങ്ങനെ വാഗ്ദത്തത്തെ അവകാശമാക്കിയ അബ്രഹാമിന്റെ കാര്യമാണ് പിന്നീട് താഴെ വരുമ്പോഴത്തേക്ക് പറയുന്നത്. ഇപ്പോൾ 6-ാം അധ്യായത്തിന്റെ 9 മുതൽ 12 വരെയുള്ള വാക്യങ്ങളിൽ പ്രത്യാശയും പ്രോത്സാഹനവും നൽകുന്ന വാക്കുകൾ പറയുകയാണ്. പിന്നീട് 13 മുതൽ 20 വരെ വാക്യങ്ങൾ നമുക്കൊന്ന് നോക്കാം. അതിന്റെ ഹെഡിങ് ഞാൻ നേരത്തെ പറഞ്ഞായിരുന്നു, സുനിശ്ചിതമായ വാഗ്ദാനം. ഗോഡ് കൺഫേംസ് ദ പ്രോമിസ് ബൈ എ നോട്ട് എന്ന് പറയുക. ദൈവം ആണയിട്ടുകൊണ്ട് ഉറപ്പിച്ച ഒരു വാഗ്ദാനം, സുനിശ്ചിതമായ വാഗ്ദാനം എന്ന മലയാളത്തിലും, ഗോഡ് കൺഫേംസ് ദ പ്രോമിസ് ബൈ എ നോട്ട് എന്ന് ഇംഗ്ലീഷിലും എഴുതുന്നവർക്ക് അത് എഴുതിയെടുക്കാവുന്നതാണ്. അപ്പോ രണ്ട് കാര്യങ്ങൾ നിങ്ങൾക്ക് വേണമെന്ന് പറയുക, വിശ്വാസവും ക്ഷമയും. വിശ്വാസം ദെൻ ക്ഷമ, ഈ രണ്ട് കാര്യങ്ങളും വേണമെന്ന് പറയുക. അത് നിശ്ചയമായും ഫലമണിയുമെന്ന് തുടർന്നുള്ള വാക്യങ്ങളിൽ അബ്രഹാമിന്റെ അനുഭവം ദൃഷ്ടാന്തമായി എടുക്കുന്നു. അബ്രഹാമിന്റെ വിശ്വാസം ദൈവത്തിന്റെ വാഗ്ദാനങ്ങളിൽ അടിസ്ഥാനപ്പെടുത്തിയതാണെന്ന് പറഞ്ഞുകൊണ്ട് ആ വാഗ്ദാനമാകട്ടെ സത്യം ചെയ്ത് ഉറപ്പാക്കിയതായിരുന്നു എന്നുള്ള വിശദീകരണമാണ് 13 മുതൽ 20 വരെ വാക്യങ്ങളിൽ നൽകുന്നത്. അതിൽ പറയുന്ന 1-ാമത്തെ കാര്യം, 13-ാമത്തെ വാക്യത്തിൽ പറയുന്നത്, ഗോഡ് ഈസ് റിലയബിൾ ഇൻ ഹിസ് പ്രോമിസസ് എന്നുള്ളതാണ്. ദൈവം വാഗ്ദാനങ്ങളിൽ വിശ്വസ്തനാണ് എന്നുള്ളതാണ് 13 മുതൽ 16 വരെയുള്ള വാക്യങ്ങളിൽ പറയുന്നതായ കാര്യം. വിശ്വാസം മൂലം രക്ഷ അനുഭവമാക്കുന്നവരുടെ പിതാവാണ് അബ്രഹാം. നിങ്ങൾ ഇതിനോട് ചേർന്ന് ഇപ്പം കുറിക്കാനായിട്ട് സൗകര്യം ഉണ്ടെങ്കിൽ റോമാലേഖനം 4-ാം അധ്യായം 1 മുതൽ 22 വരെ ഒന്ന് എഴുതിയിട്ടേക്കണം. എന്നിട്ട് പിന്നീട് പിഴയിൽ നിന്ന് വായിച്ചു നോക്കണം. Romans 4:1-22. ഈ പൗലോസിന്റെ രണ്ട് കത്തുകളില്, പ്രത്യേകിച്ച് റോമർ ഗലാത്യർ, ഈ രണ്ട് കത്തുകളില് അബ്രഹാമിന്റെ വിശ്വാസത്തെ പ്രകീർത്തിക്കുന്നുണ്ട്. ദൈവസന്നിധിയിൽ അദ്ദേഹം അംഗീകരിക്കപ്പെടുവാനായിട്ട് ആ വിശ്വാസം എപ്രകാരം പര്യാപ്തമായി എന്ന് വളരെ വ്യക്തമായിട്ട് പൗലോസ് ഓർമ്മിപ്പിക്കുകയും ചെയ്യുന്നുണ്ട്. ഇവിടെ ഈ എബ്രായ ലേഖന കർത്താവ് പറയുന്നത്, ദൈവം അബ്രഹാമിന് നൽകിയത് ഉറപ്പുള്ള വാഗ്ദാനമാണ്. വാക്യം എങ്ങനെയാണ്? 13-ാം വാക്യം, ദൈവം അബ്രഹാമിനോട് വാഗ്ദത്തം ചെയ്യുമ്പോൾ തന്നേക്കാൾ വലിയവനെ കൊണ്ട് സത്യം ചെയ്യുവാൻ ഇല്ലാഞ്ഞിട്ട് തന്നെ കൊണ്ട് തന്നെ സത്യം ചെയ്തു എന്ന് പറഞ്ഞാൽ അതിന്റെ വിശദീകരണമൊന്നും കൂടുതലായിട്ട് വേണ്ടല്ലോ. നിങ്ങൾ ഈ അമേരിക്കൻ ചിത്രങ്ങളൊക്കെ നോക്കുമ്പോൾ നിങ്ങൾക്ക് കാണാം, ഈ അമേരിക്കൻ ആർമി ഒരിക്കലും മറ്റൊരു ഏതെങ്കിലും ഒരു ദേശത്തെ ആർമിയുമായിട്ട് യുദ്ധം ചെയ്യുന്ന ഒരു ചിത്രവും ഇവിടെ അങ്ങനെ ചിത്രീകരിക്കാറില്ല. ഇവിടെ പിന്നെ സ്പേസിലുള്ള വാറും ഒക്കെ കാണിക്കുന്നത്, അല്ലെങ്കിൽ അന്യഗ്രഹ ജീവികൾ പുതിയതായിട്ട് വന്നിട്ട് അമേരിക്കൻ ആൾക്കാരെ അവരുമായിട്ട് യുദ്ധം ചെയ്യുന്ന എപ്പോഴും കാണിക്കുന്നു. എന്നെ ചിന്തിപ്പിച്ച ഒരു വസ്തുതയാണ്, എന്തുകൊണ്ടവർ അങ്ങനെ കാണിക്കുന്നു? എന്തുകൊണ്ട് അവർ ഇന്ത്യയോട് യുദ്ധം ചെയ്യുന്നതോ അല്ലെ ചൈനയോട് യുദ്ധം ചെയ്യുന്നതൊന്നും കാണിക്കുന്നില്ല, അല്ലെങ്കിൽ ഏതെങ്കിലും മുസ്ലിം കൺട്രീസിനോട് യുദ്ധം ചെയ്യുന്നത് കാണിക്കുന്നില്ല എന്ന് ചിന്തിച്ചിട്ടുണ്ട്. അപ്പം അവരുടെ മനസ്സിലൊരു ചിന്താഗതിയാണ്, അവർക്ക് അവർ വേൾഡ് പോലീസാണ്, അവരോട് യുദ്ധം ചെയ്യാൻ ഈ ലോകത്തിൽ ആരും ഇല്ല, ഇനിയിപ്പോ അവരോട് യുദ്ധം ചെയ്യണമെങ്കിൽ മറ്റു പുറത്തു നിന്ന് കാണാൻ ആൾക്കാർ വന്ന് ഇങ്ങനെയുള്ള ഒരു ഒരു ഫാന്റസി വേൾഡിൽ നിന്നുകൊണ്ടുള്ള യുദ്ധമായതുകൊണ്ടായിരിക്കാം അവരുടെ സിനിമകളൊക്കെ ആ രീതിയിൽ പോകുന്നതെന്ന് ഞാൻ വളരെ സിമ്പിളറായിട്ടൊന്ന് ചിന്തിച്ച് പറഞ്ഞെന്നുള്ളതേ ഉള്ളൂ. പെട്ടെന്ന് മനസ്സിലാകാൻ പറഞ്ഞതാ കേട്ടോ, അത് ഇതുമായിട്ട് താരതമ്യപ്പെടുത്തരുത്. പക്ഷേ അമേരിക്കക്കാർ അങ്ങനെ ഒരു അയാഥാർത്ഥ്യത്തിന്റെ പുറത്തു നിന്നുകൊണ്ട് യാഥാർത്ഥ്യമാണെന്ന് അവർ ചിന്തിക്കുന്നു. എന്നാൽ ദൈവം യാഥാർത്ഥ്യമായിട്ട് ചിന്തിക്കുന്നു, കാരണം തന്നേക്കാൾ വലിയവനെ കൊണ്ട് സത്യം ചെയ്യാൻ ഇല്ല, ഇനി ദൈവത്തിനുപരിയായിട്ട് മറ്റാരും ഇല്ല ഒന്ന് സത്യം ചെയ്യാനായിട്ട്. അതുകൊണ്ട് ദൈവം തന്നെ കൊണ്ട് തന്നെ സത്യം ചെയ്തു എന്ന് എബ്രായ ലേഖന കർത്താവ് പറയുകയാണ്. എന്താണ് സത്യം? ഞാൻ നിന്നെ അനുഗ്രഹിക്കുകയും നിന്നെ വർദ്ധിപ്പിക്കുകയും ചെയ്യും എന്ന് 14-ാം വാക്യത്തിൽ നമ്മൾ വായിക്കുക. ഞാൻ നിന്നെ അനുഗ്രഹിക്കും നിന്നെ വർദ്ധിപ്പിക്കും. ഇത് ഉൽപ്പത്തി പുസ്തകം 17-ാം അധ്യായം 1 മുതൽ 11 വരെ വാക്യങ്ങളിൽ ഇതിന്റെ വിശദീകരണം നമ്മൾ കാണുന്നുണ്ട്. ഉൽപ്പത്തി പുസ്തകം 17-ാം അധ്യായം 1 മുതൽ 11 വരെയുള്ള വാക്യങ്ങളിൽ നമ്മളത് വിശദീകരണങ്ങൾ കാണുന്നുണ്ട്. അതുകൂടാതെ നിങ്ങൾ ഒന്ന് രണ്ട് വാക്യങ്ങൾ കൂടി കുറിച്ചിട്ടു. ഉൽപ്പത്തി പുസ്തകം 12-ാം അധ്യായം 3-ാം വാക്യം ജനസിസ് ചാപ്റ്റർ 12 വേഴ്സ് 3 ആൻഡ് 4 3-4 വാക്യങ്ങൾ. ദെൻ ചാപ്റ്റർ 13 വേഴ്സ് 15 ആൻഡ് 16 13-ാം അധ്യായം 15-16 വാക്യങ്ങൾ ചാപ്റ്റർ 15:5 15-ാം അധ്യായം 5-ാം വാക്യം ദെൻ ഞാൻ നേരത്തെ പറഞ്ഞതിൽ ഉൾപ്പെടുന്ന ചാപ്റ്റർ 17:6-8 17-ാം അധ്യായം 6 മുതൽ 8 വരെ വാക്യങ്ങൾ. ഇവിടെയാണ് ഈ ഇങ്ങനെയുള്ള പല ഭാഗങ്ങളിലാണ് അബ്രഹാമിനോടുള്ള വാഗ്ദാനം നമ്മൾ വായിക്കുന്നത്. രണ്ട് കാര്യങ്ങളാണ് ഈ വാഗ്ദാനത്തിൽ ഉൾപ്പെട്ടിരുന്നത്. ഇത്രയും വാക്യങ്ങളൊക്കെ ഞാൻ പറഞ്ഞെങ്കിലും അതിനകത്ത് പ്രധാനമായ ആശയം രണ്ട് കാര്യങ്ങളാണ്. ഒന്ന്, ദ ബർത്ത് ഓഫ് ഐസക്, ഇസഹാക്കിന്റെ ജനനം എന്നുള്ളതാണ്. രണ്ടാമത്തേത് സംഖ്യാതീതമായ പിന്തുടർച്ചക്കാർ, ധാരാളം ഇൻഹെറിറ്റൻസ് അവനുണ്ടാകുമെന്നുള്ള വാഗ്ദാനം. നമുക്കറിയാം രണ്ട് കാര്യങ്ങൾ അബ്രഹാമിനോട് പറഞ്ഞു, നിന്റെ സന്തതി എന്തുപോലൊക്കെ ആയിത്തീരുമെന്ന് പറഞ്ഞ് ആകാശത്തിലെ നക്ഷത്രങ്ങൾ പോലാകും, അതുകൂടാതെ കടൽക്കരയിലെ മണൽത്തരി പോലെ നിനക്ക് സന്താനങ്ങൾ ഉണ്ടാകുമെന്ന് പറഞ്ഞു. ഒന്നാമത്തെ വാഗ്ദാനം നിറവേറി കിട്ടാനായിട്ട് എന്തായിരുന്നു ഒന്നാമത്തെ വാഗ്ദാനം? ഇസഹാക്കിന്റെ ജനനമാണ്. അപ്പോൾ ഒന്നാമത്തെ വാഗ്ദാനം നിറവേറി കിട്ടാനായിട്ട് അബ്രഹാം 25 വർഷം ക്ഷമാപൂർവം കാത്തിരിക്കേണ്ടി വന്നു. 25 വർഷം കാത്തിരുന്നു. വാഗ്ദത്തം, ദൈവം കൊടുത്ത വാഗ്ദത്തം. അല്ലാതെ അബ്രഹാമിന് ഇസഹാക്കിന് മുമ്പേ സന്തതി ഉണ്ടായി, അത് സാറായിയുടെ ബുദ്ധിയിൽ നിന്നുണ്ടായതാ. ഹാഗാറിനെ പരിഗ്രഹിച്ചു, എന്നിട്ട് നിനക്ക് സന്തതി ഉണ്ടാകുമെന്ന് പറഞ്ഞ് അങ്ങനെ ഇസ്മായിൽ ഉണ്ടായെന്ന് നമുക്കറിയാം. അതിന്റെ തലമുറയുടെ കാര്യമൊക്കെയാണല്ലോ മുസ്ലിങ്ങൾ പറയുന്നത്, അവിടെ നിൽക്കട്ടെ. എന്നാൽ വാഗ്ദത്ത പ്രകാരം വേദപുസ്തകം മുഴുവൻ പരിശോധിച്ചാൽ ഗലാത്തി ലേഖനത്തിലൊക്കെ പറയുന്നുണ്ട് വാഗ്ദത്ത സന്തതിയാണ് ഒന്നാമൻ എന്നുള്ളത്. വളരെ വ്യക്തമായി ഗലാത്തി ലേഖനം 4-5 അധ്യായങ്ങളിൽ വളരെ കൃത്യമായിട്ട് പറയുന്നതായ കാര്യമാണ്. അപ്പോ ഈ ഇസ്ഹാക്കിന് വാഗ്ദത്തത്തിന്റെ സന്തതി അബ്രഹാമിനുണ്ടാകാൻ വേണ്ടി 25 വർഷം കാത്തിരിക്കേണ്ടി വന്നു. പ്രത്യേകിച്ച് ഉൽപ്പത്തി പുസ്തകം 12-ാം അധ്യായത്തില് നമ്മളത് വായിക്കുന്നുണ്ട്. ഉൽപ്പത്തി പുസ്തകം 12-ാം അധ്യായത്തില് 75-ാമത്തെ വയസ്സിലാണ് ഈ വാഗ്ദാനം ഉണ്ടാകുന്നത്. പിന്നീട് മകൻ ഉണ്ടാകുന്നത് 100-ാമത്തെ വയസ്സിലാണ് എന്നുള്ളത് നമുക്കറിയാം. ഇസഹാക്ക് ഉണ്ടാകുന്നത് 100-ാമത്തെ വയസ്സിലാണ് നമുക്കറിയാം. 25 വർഷം ക്ഷമാപൂർവം കാത്തിരിക്കേണ്ടി വന്നു. രണ്ടാമത്തെ വാഗ്ദാനം നിറവേറിക്കാണ്. എന്തായിരുന്നു രണ്ടാമത്തെ വാഗ്ദാനം? നിനക്ക് പിന്തുടർച്ചക്കാർ, സംഖ്യാതീതമായി, എങ്ങനെ കടൽക്കരയിലെ മണൽത്തരി പോലെയും ആകാശത്തിലെ നക്ഷത്രങ്ങൾ പോലെയുമുള്ള പിന്തുടർച്ചക്കാര്. പക്ഷെ ആ വാഗ്ദാനം അബ്രഹാമിനെ കാണാൻ കഴിഞ്ഞില്ല, തന്റെ കണ്ണുകൊണ്ട് അബ്രഹാമിനെ കാണാൻ കഴിഞ്ഞില്ല. കാരണം ആ വാഗ്ദാനം നിറവേറിയെന്ന് നമുക്കറിയാം. പിന്നീട് നമുക്കറിയാം അബ്രഹാമിന്റെ സന്തതി പെരുകി 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 ദൈവം തന്റെ വാഗ്ദത്തങ്ങളെ നിശ്ചയമായിട്ട് നിറവേറ്റു എന്നുള്ളത് നമ്മൾ മനസ്സിലാക്കുന്നതായ കാര്യമാണ്. പക്ഷെ അബ്രഹാമിന് അന്നത് നേരിട്ട് കാണാനായിട്ട് സാധിച്ചില്ല എന്നുള്ളൊരു യാഥാർത്ഥ്യം കൂടിയാണ്. അപ്പോഴേ ഇത് രണ്ടും നമ്മൾ മനസ്സിലാക്കിയിരിക്കണം. ക്ഷമാപൂർവം വിശ്വാസത്തോടുകൂടി കാത്തിരുന്നു. ക്ഷമയും വിശ്വാസവും പ്രധാനപ്പെട്ട രണ്ട് കാര്യങ്ങളാണ്. ഈ ക്ഷമയും വിശ്വാസവും ക്രിസ്തീയ ജീവിതത്തിൽ നമുക്ക് ഉണ്ടാകേണ്ടതായ കാര്യമാണ്. പലപ്പോഴും നമ്മുടെ ജീവിതത്തില് ഈ 25 വർഷമൊക്കെ കാത്തിരിക്കുക എന്ന് പറഞ്ഞാൽ ഇച്ചിരി ബുദ്ധിമുട്ടുള്ള കാര്യമാണ്. 12-ാം അധ്യായം 4-ാമത്തെ വാക്യം മുതൽ 21-ാം അധ്യായം 5-ാമത്തെ വാക്യത്തിൽ വരെയാണ് 75 വയസ്സും 100 വയസ്സുമായപ്പോഴാണ് ആദ്യം വാഗ്ദത്ത. 75-ാമത്തെ വയസ്സിൽ വാഗ്ദത്തം കിട്ടി, 100-ാമത്തെ വയസ്സിൽ മകൻ ഉണ്ടായി എന്ന് 21-ാം അധ്യായം 5-ാം വാക്യത്തിലുമാണ് നമ്മൾ വായിക്കുന്നത്. ഈ ഞാൻ പറഞ്ഞു വരുന്നത് നമ്മൾ ക്ഷമയോടുകൂടി കാത്തിരിക്കണം എന്നുള്ള കാര്യം. യേശു ക്രിസ്തുവിന്റെ കാലത്ത് ഈ അത്ഭുതങ്ങൾ നടക്കുമ്പോൾ രക്തസ്രാവക്കാരി സ്ത്രീ, എത്ര വർഷമായിട്ട് അവൾക്ക് രക്തസ്രാവം ഉണ്ടായിരുന്നെന്നറിയാവോ? 12 വർഷമായിട്ട്. കൂനിയായ സ്ത്രീ എത്ര വർഷം അവൾ കൂനി കൂടി നടന്നെന്നറിയാവോ? 18 വർഷമായിട്ട് കൂനിയായിട്ട് നടന്നു. തളർവാദ രോഗി, ഞാൻ ഉദ്ദേശിക്കുന്നത് ബേത്സേദ കുളത്തിന്റെ കരയിൽ കിടന്ന തളർവാദ രോഗിയാണ് യോഹന്നാന്റെ സുവിശേഷം 5-ാം അധ്യായത്തിലെ. ഈ ബേത്സേദ കുളത്തിന്റെ കരയിൽ കിടന്ന തളർവാദ രോഗി എത്ര വർഷമായിട്ട് തളർവാദിയായിട്ട് കിടക്കുമായിരുന്നെന്നറിയാവോ? 38 വർഷമായിട്ട്. 38 വർഷം എന്നെ ചിന്തിപ്പിച്ച ഒരു കാര്യം ഞാൻ പറയട്ടെ. നേരത്തെ ഞാൻ പറഞ്ഞിട്ടുള്ളതാണെന്ന് കരുതുന്നു, ചിലരെങ്കിലും കേട്ടിട്ടുണ്ടാവും എങ്കിൽ ഒരിക്കൽ കൂടി ആശയം പറയാൻ എനിക്ക് സന്തോഷമുണ്ട്. ഈ തളർവാദ രോഗി അവിടെ കിടക്കാൻ തുടങ്ങിയിട്ട് 38 വർഷമായി. അപ്പൊ അയാൾക്ക് എത്ര വയസ്സ് കാണും? ഒരു 20-ാമത്തെ വയസ്സ് കാണുന്നതാണെ പോലും 58 വയസ്സുണ്ടാവും. ഇനി തളർവാദ രോഗിയായിട്ട് അവിടെ കിടക്കുന്ന ഈ മനുഷ്യൻ 38 വർഷമായിട്ട് കിടക്കുന്നു എന്ന് പറഞ്ഞാൽ ഇപ്പം സൗഖ്യമാക്കാനായിട്ട് വരുന്ന യേശു ക്രിസ്തുവിന് എത്ര വയസ്സേ ഉള്ളൂ? ഈ സൗഖ്യമാക്കാനായിട്ട് വരുന്ന യേശു ക്രിസ്തുവിന് മാക്സിമം 33 വയസ്സ്. 38 വർഷമായിട്ട് ഈ മനുഷ്യൻ ഇവിടെ കിടക്കുക എന്ന് പറഞ്ഞാൽ യേശു ക്രിസ്തു മനുഷ്യാവതാരം ചെയ്ത് ലോകത്തിലേക്ക് വരുന്നതിനും 4-5 വർഷങ്ങൾക്ക് മുമ്പേ ഇയാൾക്ക് രോഗമുണ്ടായി. നോക്കൂ, നിനക്ക് നിന്റെ ജീവിതത്തിൽ പ്രയാസങ്ങളും ബുദ്ധിമുട്ടുകളും ഒക്കെ ഉണ്ടായി കഴിഞ്ഞിട്ട് നിന്നെ രക്ഷിക്കാൻ തക്കവണ്ണം ഒരു രക്ഷകൻ വീണ്ടും ഉദയം ചെയ്യുകയും അവൻ നിന്നെ സമീപിക്കുകയും ചെയ്യും എന്നുള്ള ഒരു വലിയ സന്ദേശം അതിനകത്ത് കിടപ്പുണ്ട്. ഞാൻ പറഞ്ഞു എന്തിനാണെന്ന് ചോദിച്ചാൽ, എന്നെ കേൾക്കുന്ന ഏതെങ്കിലും അമ്മമാരോ സഹോദരിമാരോ എന്റെ ജീവിതത്തിന്റെ ഇത്രയും വർഷമായിട്ട് ഈ ഒരു കയ്പും പ്രയാസവും ബുദ്ധിമുട്ടും എന്ന് പറഞ്ഞ് വേദനിക്കുന്നുവെങ്കിൽ യേശു ക്രിസ്തു നിങ്ങളെ തേടി വരുന്ന ഒരു സമയമുണ്ട്. ഒരുപക്ഷെ അതിപ്പോഴാകാം. ദൈവത്തിന് നിങ്ങളെ നന്ദിയോടുകൂടി സ്തുതി ചൊല്ലാനായിട്ട് ഇടയാകണം. ഞാൻ പറഞ്ഞു വരുന്നത് നമ്മുടെ ജീവിതത്തിൽ നിരാശപ്പെട്ടു പോകരുതെന്ന. അത് എത്ര വർഷമായാലും അബ്രഹാമിന് വാഗ്ദത്തം കിട്ടാനായിട്ട് ക്ഷമാപൂർവ്വം കാത്തിരുന്ന 25 കൊല്ലം വിശ്വാസത്തോടുകൂടി കാത്തിരിക്കുകയാണ് എന്നുള്ളത് ഓർക്കുക. അപ്പൊ ആ ഒരു വലിയ പ്രത്യാശ ഈ ജീവിതത്തിൽ അത് ആ ഹോപ്പ് ഉണ്ടെങ്കിൽ മാത്രമേ നമുക്ക് 25 വർഷം കാത്തിരിക്കാൻ പറ്റുള്ളൂ. അതായിരിക്കണം നമ്മുടെ ജീവിതത്തിലെ വലിയ പ്രത്യാശ എന്ന് ഒന്ന് ഓർമ്മിപ്പിക്കുകയാണ് ചെയ്യുന്നത്. നമുക്കറിയാം അബ്രഹാമിന്റെ വിശ്വാസവും നമുക്കറിയാം. എബ്രായ ലേഖനത്തിൽ തന്നെ ഇനി 11-ാം അധ്യായത്തിലേക്ക് നമ്മൾ വരുമ്പോൾ നമ്മൾ വായിക്കുന്നുണ്ട്, വിശ്വാസം എന്നതോ ആശിക്കുന്നതിന്റെ ഉറപ്പും കാണാത്ത കാര്യങ്ങളുടെ നിശ്ചയമാകുന്നു എന്ന് വായിക്കുന്നുണ്ട്. 11-ാം അധ്യായം 1-ാം വാക്യത്തിൽ. അതിലെ 12-ാം വാക്യത്തിലേക്ക് വരുമ്പോൾ നമ്മൾ വായിക്കുകയാണ്, അബ്രഹാം യഹോവയിൽ വിശ്വസിച്ചു, അതവന് നീതിയായിട്ട് കണക്കിട്ടു. നോക്കൂ, അവന് യഹോവ വാഗ്ദാനം ചെയ്ത ഉടനെ തന്നെ ഇൻ ദ നെയിം ഓഫ് ജീസസ് എന്ന് പറഞ്ഞപ്പോഴൊന്നും അത്ഭുതവശം ഉണ്ടായൊന്നുമില്ല കേട്ടോ. എനിക്ക് ക്രിസ്ത്യാനിറ്റിയെ ഇങ്ങനെ വ്യവസായവൽക്കരിക്കുന്നതിൽ വളരെ എതിർപ്പുള്ള ഒരാളാണ് ഞാൻ. അത് തെറ്റാണ്. ഒരിക്കലും ഇൻ ദ നെയിം ഓഫ് ജീസസ് എന്ന് പറയുന്നോണ്ട് കുറെ പേര് മലനടിച്ച് വീഴുകയൊക്കെ ചെയ്യുന്നൊന്നും അല്ല ക്രിസ്തീയ ജീവിതം. അത് പൈശാചിക ജീവിതമാണ്. നിങ്ങൾക്ക് അങ്ങനെ എന്തെങ്കിലും ഭൗതികമായ നേട്ടം വേണമെങ്കിൽ നിങ്ങൾ പിശാചിനോട് പ്രാർത്ഥിച്ചാൽ മതി കേട്ടോ. യേശുവിനെ ബുദ്ധിമുട്ടിക്കരുത്. കാറ് വേണം, ബംഗ്ലാവ് വേണം എന്നൊക്കെ ഉണ്ടെങ്കിൽ പിശാചിനോട് പ്രാർത്ഥിച്ചാൽ മതി. പുള്ളി പെട്ടെന്ന് നിങ്ങൾക്ക് തരും. യേശു ക്രിസ്തുവിനോട് പറഞ്ഞ് കാറും ബംഗ്ലാവിനും വേണ്ടി രോഗമൊക്കെ ഉണ്ടെങ്കിൽ മാറാനായിട്ട് തീർച്ചയായിട്ടും പ്രാർത്ഥിക്കാം. നമ്മുടെ ആവശ്യങ്ങളെ നമ്മുടെ ഇല്ലായ്മയും ദൈവത്തിന് സമർപ്പിക്കാം. മറിയം എന്തായിരുന്നു ഈ കാനാവിലെ കല്യാണത്തിന് വെള്ളം വീഞ്ഞാക്കാൻ നേരം മറിയം പറഞ്ഞ ഒറ്റ കാര്യമുള്ളൂ, അവർക്ക് വീഞ്ഞുണ്ടാക്കി കൊടുക്കാൻ ഒന്നും പറഞ്ഞില്ല. അവർക്ക് വീഞ്ഞുണ്ടാക്കി കൊടുക്കാൻ മറിയം പറഞ്ഞിട്ടേ ഇല്ല. അവിടെ പറഞ്ഞ ഒറ്റ കാര്യമുള്ളൂ, അവർക്ക് വീഞ്ഞില്ല. ദാറ്റ് ഇസ് ദെയർ പ്രോബ്ലം. കർത്താവ് ഞങ്ങളുടെ പ്രശ്നം ഇതാന്ന് പറയാം, പിന്നെ അപ്പൻ ചോദിക്കും, സൗഖ്യമാകാൻ നിനക്ക് മനസ്സുണ്ടോ? ബേസേതാക്കുളത്തിന്റെ കരയിൽ കിടക്കുന്ന മനുഷ്യനോട് ചോദിക്കും, സൗഖ്യമാകാൻ നിനക്ക് മനസ്സുണ്ട്? ഓ കർത്താവ് എനിക്ക് മനസ്സുണ്ട് എന്ന് പറയുക. അത് ആവശ്യം. അതല്ലാതെ എല്ലാ ഭൗതിക നേട്ടങ്ങൾക്ക് വേണ്ടി ക്രിസ്തുവിനെ വിളിക്കുക അതൊന്നുമല്ല വിശ്വാസം എന്നുള്ളത് ഞാൻ ഓർപ്പിക്കുന്നു. ഇവിടെ നമ്മൾ വായിക്കുന്നത് അബ്രഹാം യഹോവയിൽ വിശ്വസിച്ചു, അതവന് നീതിയായിട്ട് കണക്കിട്ടു എന്നുള്ളതാണ്. അപ്പം അബ്രഹാമിന് അന്ന് ഉണ്ടായിരുന്ന ആ വിശ്വാസം ഇന്നത്തെ അനുവാചകർക്കും ഉണ്ടായിരിക്കേണ്ടതാണെന്ന് ഓർപ്പിക്കുകയാണ് ഇവിടെ. നിശ്ചയമായി ഞാൻ നിന്നെ അനുഗ്രഹിക്കും, നിശ്ചയമായി ഞാൻ നിന്നെ വർദ്ധിപ്പിക്കുമെന്ന് ഓർപ്പിക്കുക. 14-ാം വാക്യത്തിൽ അതാണ് ഓർപ്പിക്കുന്നത്. നമ്മുടെ രക്ഷയും പ്രത്യാശയും ഒക്കെ ഈ വാഗ്ദാനങ്ങൾ ഉൾപ്പെട്ടിരിക്കുന്നത് കൊണ്ട് ഭൗമിക പ്രതീക്ഷകളെല്ലാം വെടിഞ്ഞിട്ട് രക്ഷയുടെ അവകാശിയാകുക എന്നുള്ള ഏക പ്രത്യാശയാണ് ഇനി നമുക്ക് വേണ്ടത്. ആ പ്രത്യാശ ദൈവത്തിന്റെ വിശ്വസ്തത ആധാരം, ദൈവത്തിന്റെ വിശ്വസ്തതയെ ചോദ്യം ചെയ്യരുത് ഒരിക്കലും. ദൈവം ദൈവം ഉവ്വ എന്ന് പറഞ്ഞാൽ ഉവ്വെന്ന, ഇല്ല ഇല്ല എന്ന് പറഞ്ഞാൽ ഇല്ല എന്നും. അതുകൊണ്ട് ദൈവത്തിന്റെ വിശ്വസ്തതയെ ചോദ്യം ചെയ്യാതെ നമ്മളുടെ വിശ്വാസവും ക്ഷമാപൂർവമായ കാത്തിരിപ്പും മുഖേന ദൈവത്തിന്റെ സന്നിധിയിൽ നമുക്ക് നമ്മുടെ ആവശ്യങ്ങളെ സ്തോത്രത്തോടെ സമർപ്പിക്കാനുള്ള ഫിലിപ്പി ലേഖനം 4-ാം അധ്യായം 6-ാം വാക്യത്തിൽ നമ്മൾ വായിക്കുന്ന പോലെ ഒന്നിനെക്കുറിച്ചും വിചാരപ്പെടരുത്, എല്ലാത്തിലും നിങ്ങളുടെ ആവശ്യങ്ങളെ സ്തോത്രത്തോടെ ദൈവസന്നിധിയിൽ സമർപ്പിക്കുകയാണ് വേണ്ടത്. നമ്മളുടെ ആവശ്യങ്ങളെ സമർപ്പിക്കേണ്ടത് ഇങ്ങനെയാണ്, കർത്താവ് ഞങ്ങളുടെ പ്രശ്നം ഇതാണ്, അവർക്ക് വീഞ്ഞില്ല എന്ന് മാതാവ് പറഞ്ഞതുപോലെ ഞങ്ങളുടെ പ്രശ്നം ഇതാണെന്ന് ദൈവസന്നിധിയിൽ നമുക്ക് സമർപ്പിക്കാനായിട്ട് ഇടയാകട്ടെ. നമുക്ക് 25 വർഷം കാത്തിരിക്കേണ്ടി വന്നാലും ദൈവം വാഗ്ദാനം നമ്മളോട് ചെയ്തിട്ടുണ്ടെങ്കിൽ അത് നിവർത്തിക്കും. ടക് 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 എന്ന് പറഞ്ഞ് നിമിഷ നേരം കൊണ്ട് ഇപ്പം ഞാൻ ശരിയാക്കി തരാമെന്ന് പറയുന്നവരുടെ പിന്നാലെ ഓടി നടക്കേണ്ട കാര്യമില്ല എന്ന് മാത്രമാണ് ഞാൻ ഈ ഭാഗത്ത് എന്തെങ്കിലും നെഗറ്റീവായിട്ട് സൂചിപ്പിച്ചിട്ടുണ്ടെങ്കിൽ ഓർപ്പിച്ചെന്ന് മാത്രം ഓർപ്പിക്കുന്നു. അതുകൊണ്ട് വിശ്വാസത്തോടും പ്രത്യാശയോടും കൂടി ആയിരിക്കാമെന്നാണ് ഈ വാക്യങ്ങളിൽ ഓർപ്പിക്കുന്നത്. 15 വാക്യത്തിൽ അങ്ങനെ അവൻ ദീർഘക്ഷമയോടിരുന്നു വാഗ്ദത്ത വിഷയം പ്രാപിച്ചു. നോക്കൂ, ദീർഘക്ഷമയോടുകൂടിയിരിക്കണം. തങ്ങളെക്കാൾ വലിയവനെ കൊണ്ടല്ലോ മനുഷ്യർ സത്യം ചെയ്യുന്നത്. ആണ് അവർക്ക് ഉറപ്പിനായി സകല വാദത്തിന്റെയും തീർച്ചയാകുന്നു. ഇവിടെ പറഞ്ഞിരിക്കുന്ന ഓത്ത് ദൈവം ആണയോടുകൂടി പറഞ്ഞിരിക്കുന്നു എന്ന് പറഞ്ഞ നിശ്ചയമായിട്ട് സത്യമായി ഞാൻ നിന്നെ അനുഗ്രഹിക്കൂ എന്ന് പറഞ്ഞത് തന്നെ കൊണ്ട് തന്നെ ആണയിട്ട് പറഞ്ഞത് തീർച്ചയായിട്ടും അത് സകലവാദത്തിന്റെ തീർച്ചയാകുന്നു എന്ന് പറയുക. 17 വാക്യത്തിൽ അതുകൊണ്ട് ദൈവം വാഗ്ദത്തത്തിന്റെ അവകാശികൾക്ക് തന്റെ ആലോചന മാറാത്തത് എന്ന് അധികം സ്പഷ്ടമായി കാണിപ്പാൻ ഇച്ഛിച്ചു. ഒരു ആണയാലും ഉറപ്പുകൊടുത്തു. ആ ആണയാണ് ഞാൻ മുമ്പേ പറഞ്ഞ ഉൽപ്പത്തി പുസ്തകം 17:1-11 വരെയുള്ള വാക്യങ്ങളിൽ ഒരു ഉടമ്പടി അബ്രഹാമിനോട് ചെയ്യുന്നുണ്ട്. ഇത് എനിക്കും നിനക്കും മധ്യേയുള്ള ശാശ്വതമായ അടയാളമായിരിക്കണം എന്ന് പറഞ്ഞിട്ട് നിങ്ങളിൽ പുരുഷ പ്രജയൊക്കെയും 8 പ്രായമാകുമ്പോൾ പരിച്ഛേദന ഏൽക്കണമെന്ന് പറഞ്ഞുകൊണ്ട് സർക്കംസിഷൻ എന്നുള്ള ഒരു പ്രത്യക്ഷമായ ഒരു അടയാളം ദൈവത്തിന്റെ ഉടമ്പടിയായിട്ട് വയ്ക്കുകയാണ്. ദൈവവിട്ട വാഗ്ദത്തത്തിന്റെ ഉടമ്പടിയുടെ അടയാളമായിട്ട് അബ്രഹാമും പിൻതലമുറക്കാരും ചെയ്യേണ്ടത് പരിച്ഛേദനയാണ് എന്ന് പറഞ്ഞുകൊണ്ട് ദൈവം വാഗ്ദത്തം ചെയ്യുന്നതാണ് നമ്മൾ 17 കാണുന്നത്. അതുകൊണ്ട് ദൈവം വാഗ്ദത്തത്തിന്റെ അവകാശികൾക്ക് തന്റെ ആലോചന മാറാത്തത് എന്ന് അധികം സ്പഷ്ടമായി കാണിപ്പാൻ ഇച്ഛിച്ച് ഒരാണയാൽ ഉറപ്പുകൊടുത്തു. അപ്പോൾ ആ ഇൻഹെറിറ്റൻസ് ആയിട്ട് വരുന്നവർ, അവകാശികളായിട്ട് വരുന്ന എല്ലാവരും അത് അനുഷ്ഠിക്കുമ്പോൾ ദൈവത്തിന്റെ വാഗ്ദത്തത്തിൽ അവർ വിശ്വസിക്കുകയാണ് എന്നുള്ളത് ഓർപ്പിക്കുക. അങ്ങനെ നമ്മുടെ മുമ്പിൽ വെച്ചിട്ടുള്ള പ്രത്യാശ പിടിച്ചുകൊള്ളുവാൻ ചരടത്തിനായി ഓടി വന്ന് നാം മാറിപ്പോകാത്തതും ദൈവത്തിന് കോഷ്ക് പറയുവാൻ കഴിയാത്തതുമായ രണ്ട് കാര്യങ്ങളാൽ, മുമ്പ് ഞാൻ പറഞ്ഞില്ലേ രണ്ട് കാര്യങ്ങളാൽ, എന്തൊക്കെയാ രണ്ട് കാര്യം? വിശ്വാസം, അല്ലെങ്കിൽ പ്രത്യാശയോടുകൂടിയുള്ള വിശ്വാസം, പിന്നെ ക്ഷമാപൂർവമായ കാത്തിരിപ്പ്. പ്രത്യാശയോടുകൂടിയുള്ള വിശ്വാസം, ക്ഷമാപൂർവമായ കാത്തിരിപ്പ്, ഈ രണ്ട് കാര്യങ്ങളാൽ ശക്തിയുള്ള പ്രബോധനം പ്രാപിപ്പാൻ ഇടവരുന്നു എന്ന് പറയുകയാണ്. അതാണ് 18 വരെയുള്ള വാക്യങ്ങളിൽ. ഇനി 19, 20 ഇപ്പൊ ഞാൻ പറഞ്ഞ 17, 18 വാക്യങ്ങളിൽ ദ ടു ഇമ്മ്യൂട്ടബിൾ തിങ്സ് ആർ ഗോഡ്സ് പ്രോമിസ് ആൻഡ് ഗോഡ്സ് ഓത്ത് എന്നുള്ളതും കൂടി ഒന്ന് ഓർപ്പിക്കുക. ദൈവത്തിന്റെ വാഗ്ദത്തം, ദൈവത്തിന്റെ ആണ, അതും കൂടി ചേർന്ന് വരുന്നതായ കാര്യമാണ്. വിശ്വാസത്തോടും ക്ഷമയോടും കൂടി നമ്മൾ ആ രണ്ട് കാര്യങ്ങളോടുകൂടി കാത്തിരിക്കുമ്പോൾ ദൈവത്തിന്റെ സന്നിധിയിൽ നിന്നുണ്ടാകുന്ന മാറ്റമില്ലാത്തമായ രണ്ട് കാര്യങ്ങളാണ് വാഗ്ദത്തം, ആണ എന്നിങ്ങനെയുള്ള കാര്യം കൂടി ഇവിടെ ഓർപ്പിക്കുകയാണ്. പിന്നീട് 18-20 വരെയുള്ള വാക്യങ്ങൾ ഹോപ്പ് ഈസ് ദ ആങ്കർ ഓഫ് ദി സോൾ എന്ന് പറയുക. 19 വാക്യത്തിൽ നമ്മൾ വായിക്കുന്നത് ഇങ്ങനെയാണ്, ആ പ്രത്യാശ നമുക്ക് ആത്മാവിന്റെ ഒരു നങ്കൂരം തന്നെ, അത് നിശ്ചയവും സ്ഥിരവും തിരശീലയ്ക്കകത്തേക്ക് കടക്കുന്നതുമാകുന്നു. അവിടേക്ക് യേശു മൽക്കീസദേക്കിന്റെ ക്രമപ്രകാരം എന്നേക്കും മഹാപുരോഹിതനായി മുൻപുകൂട്ടി നമുക്ക് വേണ്ടി പ്രവേശിച്ചിരിക്കുന്നു. 19 വാക്യത്തിൽ പറയുന്ന കാര്യം, ആ പ്രത്യാശ, ആ ഒരു വലിയ പ്രത്യാശ, ഞാൻ പറഞ്ഞില്ലേ നമ്മുടെ ഭാഗത്തുനിന്ന് ഉണ്ടാകേണ്ട ഒരു കാര്യമാണ് പ്രത്യാശ. പ്രത്യാശ നമുക്ക് ആത്മാവിന്റെ ഒരു നങ്കൂരം തന്നെ. ഹോപ്പ് ഈസ് ദ ആങ്കർ ഓഫ് ദി സോൾ എന്ന് പറയുകയാണ്. പ്രത്യാശ ആത്മാവിന്റെ ഒരു നങ്കൂരമാണ്. നിങ്ങൾക്കറിയാലോ ഈ നങ്കൂരം, ആങ്കർ എന്ന് പറയുന്നത് ഈ കപ്പലിന് ഉപയോഗിക്കുന്നത് എങ്ങനെയാണെന്നുള്ളത് നിങ്ങൾക്കറിയാലോ അല്ലേ? ഒരു വലിയ കമ്പ് ഇങ്ങനെ, വള്ളത്തിനാണെങ്കിൽ ഒരു കമ്പ് കുത്തിവെക്കും, കപ്പലിനാണെങ്കിൽ വലിയൊരു ചെയിനിന്റെ അറ്റത്ത് കുരിശ് പോലെ ഒരു സാധനം, അതിന്റെ താഴെ നിന്ന് രണ്ട് ബേസ് പോലെ വളഞ്ഞ് മുകളിലോട്ട് നിൽക്കും. ഈ നങ്കൂരത്തിന്റെ, ആങ്കറിന്റെ ഒരു ഒരു ഇമേജ് ഒക്കെ എങ്കിലും, അല്ലെ, ചിലരെങ്കിലും കപ്പലെ ജോലി ചെയ്യുന്നവരോ സെയിലിങ്ങിന് പോകുന്നവരൊക്കെ എന്നെ കേൾക്കുന്നവരുണ്ടായിരിക്കും. ഒരു പക്ഷേ നിങ്ങൾക്കൊക്കെ അത് വ്യക്തമായിട്ട് അറിയാമല്ലോ. ചെറിയ ഒരു സാധനം, അതെ, ഇരുമ്പിന്റെ ആണ്, അല്പം വെയിറ്റ് ഒക്കെ ഉണ്ടെങ്കിൽ ഇത് ഒരു ചെയിനിലാണ് അങ്ങ് താഴേക്ക് വെള്ളത്തിൽ മുട്ടത്തക്ക വണ്ണം അത്രയും ദൂരം ഇറക്കി വിടുന്നത്. ആ ഒരു സാധനം താഴെ പോയി ഇങ്ങനെ കുത്തി അവിടെ കിടന്നിട്ട് ഈ ചെയിനുമായിട്ട് ഈ കപ്പല് ബന്ധപ്പെട്ട് കപ്പല് എത്ര കാറ്റടിച്ചാലും കോളടിച്ചാലും ഒന്നും പോകാത്ത രീതിയിൽ നിൽക്കുകയാണ് എന്ന് പറഞ്ഞ പോലെ തന്നെ ചെറിയ ഒരു 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 കാര്യമാണ് പ്രത്യാശ എന്ന് പറഞ്ഞാല്. ദൈവവുമായിട്ട് നമ്മളെ ബന്ധപ്പെടുത്തുന്ന ചെറിയൊരു കാര്യമായിട്ട് തോന്നും, പക്ഷേ അത് ഏറ്റവും കൂടുതൽ നമ്മുടെ ജീവിതത്തിൽ നമ്മളെ ബലപ്പെടുത്തുകയും എന്തെല്ലാം കാറ്റും കോളും ഉണ്ടായാലും നമുക്ക് നഷ്ടപ്പെട്ടു പോകാതെ ദൈവത്തോട് ചേർത്ത് നമ്മളെ നിർത്തുകയും ചെയ്യുന്നതാണെന്ന് ഉള്ള മനോഹരമായ ഒരു ചിത്രമാണ് ഇവിടെ 19 വാക്യത്തില് എബ്രായ ലേഖനകർത്താവ് കാണിക്കുന്നത്. ആ പ്രത്യാശ നമുക്ക് ആത്മാവിന്റെ ഒരു നങ്കൂരം തന്നെ, അത് നിശ്ചയവും സ്ഥിരവും ശിരശിലയ്ക്ക് അകത്തേക്ക് കടക്കുന്നതുമാകുന്നു എന്ന് പറഞ്ഞിട്ട് ഒരാശയം കൂടി അദ്ദേഹം പറയാനായിട്ട് തുടങ്ങുകയാണ്. അതാണ് അവിടേക്ക് യേശു തിരശ്ശീലയ്ക്ക് അകത്തേക്ക് മൽക്കീസദേക്കിന്റെ ക്രമപ്രകാരം എന്നേക്കും മഹാപുരോഹിതനായി മുൻകൂട്ടി നമുക്ക് വേണ്ടി പ്രവേശിച്ചിരിക്കുന്നു. ഞാൻ മേടക്കുന്ന സൂചിപ്പിച്ചായിരുന്നല്ലോ, ഇത്രയും കാര്യങ്ങളൊക്കെ പറഞ്ഞിട്ട് നമ്മൾ ആരിലാണ് പ്രത്യാശിക്കേണ്ടത്? അവൻ യേശുവാണ്. ആ യേശു എന്താ ചെയ്തേക്കുന്നത്? അവൻ ഇപ്പോൾ ദേ തിരശ്ശീലയ്ക്ക് അകത്തേക്ക് കടന്നു. എന്തിനു വേണ്ടി? മഹാപുരോഹിതനായി മുൻപ് കൂട്ടി നമുക്ക് വേണ്ടി കടന്നിരിക്കുക. അവനിൽ പ്രത്യാശപ്പെട്ട് നമ്മളുടെ നങ്കൂരം അവനിലേക്ക് ഉറപ്പിക്കണം. പ്രത്യാശ എന്ന് പറയുന്ന വിശ്വാസത്തോടുകൂടി പ്രത്യാശ എന്ന് പറയുന്ന നങ്കൂരം അവനിലേക്ക് ഉറപ്പിച്ചുകൊണ്ട് നമ്മൾ അവനെ അവന്റെ പിന്തുടർച്ചക്കാരായിട്ട് മാറണമെന്ന് പറയുന്ന പ്രധാന ആശയം. തിരശ്ശീലയ്ക്ക് അകത്തേക്ക് അവൻ മഹാപുരോഹിതനായി മുൻപ് കൂട്ടി നമുക്ക് വേണ്ടി പ്രവേശിച്ചിരിക്കുന്നു എന്ന് പറയുന്നതായ ഭാഗമാണ് നമ്മൾ ആറാം അധ്യായത്തിലെ അവസാന വാക്യമായിട്ട് നമ്മൾ കാണുന്നത്. ഹോപ്പ് ഈസ് ദ ആങ്കർ ഓഫ് ദി സോൾ എന്ന് പറയുന്നു. ഇനിയും ഏഴാം അധ്യായത്തിലേക്ക് കടക്കുമ്പോൾ അതിന്റെ ഒരു തുടക്കമാണ് ഈ ആറാം അധ്യായത്തിന്റെ അവസാനം. ഏഴാം അധ്യായത്തിൽ ഇനിയും പറയാൻ പോകുന്നത് ആ മഹാപുരോഹിതനായ ക്രിസ്തുവിന്റെ പ്രാധാന്യം എന്താണ്, ആ മഹാപുരോഹിതനായ ക്രിസ്തുവിന്റെ പ്രത്യേകതകൾ എന്തൊക്കെയാണ്, പെക്കുലിയാരിറ്റീസ് എന്തൊക്കെയാണ് എന്നുള്ളതാണ് പറയുന്നത് ഏഴാം അധ്യായത്തിൽ. നമുക്ക് അതിന്റെ കുറച്ച് വാക്യങ്ങൾ, 10 വരെയുള്ള വാക്യങ്ങൾ ഒന്ന് വായിക്കാവോ. എബ്രായ ലേഖനം 7:1-10 വരെ പെട്ടെന്ന് വായിച്ചാട്ടെ.
രാജാവും അത്യുന്നതനായ ദൈവത്തിന്റെ പുരോഹിതനുമായ ഈ മൽക്കീസേദെക്ക് രാജാക്കന്മാരെ ജയിച്ച് മടങ്ങി വരുന്ന അബ്രഹാമിനെ എതിരേറ്റ് അനുഗ്രഹിച്ചു. അബ്രഹാം അവന് സകലത്തിലും 10 കൊടുത്തു. അവന്റെ പേരിന് ആദ്യം നീതിയുടെ രാജാവെന്നും പിന്നെ ശാലേം രാജാവ് എന്ന് വെച്ചാൽ സമാധാനത്തിന്റെ രാജാവ് എന്നും അർത്ഥം. അവന് പിതാവില്ല, മാതാവില്ല, വംശാവലിയില്ല, ജീവാരംഭവും ജീവാവസാനവും ഇല്ല. അവൻ ദൈവപുത്രന് തുല്യനായി എന്നേക്കും പുരോഹിതനായിരിക്കുന്നു. ഇവൻ എത്ര മഹാനെന്ന് നോക്കുവേ. ഗോത്രപിതാവായ അബ്രഹാം കൂടെയും അവനെ കൊള്ളയുടെ വിശേഷ സ്ഥാപനങ്ങളിൽ 10 കൊടുത്തുവല്ലോ. ലേവിപുത്രന്മാർ പൗരോഹിത്യം ലഭിക്കുന്നവർക്ക് ന്യായപ്രമാണ പ്രകാരം ജനത്തോട് ദശാംശം വാങ്ങുവാൻ കൽപ്പനയുണ്ട്. അത് അബ്രഹാമിന്റെ കടിപ്രദേശത്തു നിന്ന് ഉത്ഭവിച്ച സഹോദരന്മാരോടാകുന്നു വാങ്ങുന്നത്. എന്നാൽ അവരുടെ വംശാവലിയിൽ ഉൾപ്പെടാത്തവൻ അബ്രഹാമിനോട് തന്നെ ദശാംശം വാങ്ങിയും വാർത്തത്വങ്ങൾ പ്രാപിച്ചവനെ അനുഗ്രഹിച്ചുവരിക്കുന്നു. ഉയർന്നവൻ താണവനെ അനുഗ്രഹിക്കുന്നു എന്നതിന് തർക്കമേതുമില്ലല്ലോ. ഇവിടെ മരിക്കുന്ന മനുഷ്യർ ദശാംശം വാങ്ങുന്നു, അവിടെയോ ജീവിക്കുന്നു എന്ന് സാക്ഷ്യം പ്രാപിച്ചവൻ തന്നെ. ദശാംശം വാങ്ങുന്ന രീതിയും അബ്രഹാം മുഖാന്തരം ദശാംശം കൊടുത്തിരിക്കുന്നു എന്ന് ഒരു വിധത്തിൽ പറയാം. അവന്റെ പിതാവിനെ മൽക്കീസേദെക്ക് എതിരേറ്റപ്പോൾ ലേവി അവന്റെ കടിപ്രദേശത്ത് ഉണ്ടായിരുന്നുവല്ലോ.
നമ്മള് ഈ ഏഴാം അധ്യായം തുടങ്ങുന്ന സമയത്ത് ഞാൻ പറഞ്ഞല്ലോ, ആറാം അധ്യായം നിർത്തുമ്പോൾ തന്നെ എബ്രായ ലേഖനകർത്താവ് പറയുന്നത് യേശു മൽക്കീസേദെക്കിന്റെ ക്രമപ്രകാരം എന്നേക്കും മഹാപുരോഹിതനായി മുൻപ് കൂട്ടി നമുക്ക് വേണ്ടി പ്രവേശിച്ചിരിക്കുന്നു എന്ന് പറയുകയാണ്. അപ്പൊ അദ്ദേഹത്തിന് ഒരു വലിയ ആശയം പറയാനായിട്ട് ആഗ്രഹമുണ്ട്. അതുകൊണ്ടാണ് ആറാം അധ്യായം തീർക്കുമ്പോൾ ഈ ഒരു ആശയം പറഞ്ഞ് അവിടെ നിർത്തുന്നത്. അദ്ദേഹം പറയാൻ ഉദ്ദേശിക്കുന്ന ആശയം ഇതാണ്, ക്രിസ്തു വാഗ്ദാനം ചെയ്യപ്പെട്ടതായ നിത്യ പുരോഹിതനാണെന്നുള്ള പ്രധാനപ്പെട്ട ആശയമാണ് അദ്ദേഹം പറയാനായിട്ട് ഉദ്ദേശിക്കുന്നത്. ക്രൈസ്റ്റ് ഈസ് ദ പ്രോമിസ്ഡ് ഇറ്റേണൽ പ്രീസ്റ്റ്. ക്രൈസ്റ്റ് ഈസ് ദ പ്രോമിസ്ഡ് ഇറ്റേണൽ പ്രീസ്റ്റ് എന്നുള്ള ആശയമാണ് ഏഴാം അധ്യായത്തിന്റെ ഹെഡിങ് ആയിട്ട് നമുക്ക് കൊടുക്കാൻ പറ്റുമെങ്കിൽ ചെയ്യാൻ പറ്റും. നിങ്ങൾ എഴുതിയിടുന്നവരുണ്ടെങ്കിൽ എഴുതിയിടുക. പിന്നീട് 10 വരെയുള്ള വാക്യങ്ങളുടെ 1-2 കാര്യങ്ങൾ ഞാൻ പെട്ടെന്നൊന്ന് പറയാം നിങ്ങൾക്ക് എഴുതാൻ വേണ്ടി. നിങ്ങളതൊന്ന് എഴുതിയിടുന്നത് നല്ലതായിരിക്കും. 1-3 വാക്യങ്ങൾ പറയുന്നത് മൽക്കീസേദെക്ക് ഇൻ ഓൾഡ് ടെസ്റ്റമെന്റ്. മൽക്കീസേദെക്ക് ഇൻ ഓൾഡ് ടെസ്റ്റമെന്റ് എന്ന് പറഞ്ഞാല് മൽക്കീസേദെക്കിനെ പറ്റി പഴയ നിയമത്തിൽ പറയുന്ന കാര്യങ്ങളാണ് 1-3 വാക്യങ്ങളിൽ. മൽക്കീസേദെക്കിനെ പറ്റി പഴയ നിയമത്തിൽ പറയുന്ന കാര്യമാണ്. അല്ലാത്ത 2 കാര്യങ്ങളാണ് പറയുന്നത്. ഒന്ന്, ദ കിങ് ഓഫ് റൈറ്റിയസ്നെസ് ആൻഡ് പീസ് എന്ന് പറഞ്ഞാൽ നീതിയുടെയും സമാധാനത്തിന്റെയും രാജാവ്. ദ കിങ് ഓഫ് റൈറ്റിയസ്നെസ് ആൻഡ് പീസ്. മൽക്കീസേദെക്കിനെ പറയുന്നത് ദ കിങ് ഓഫ് റൈറ്റിയസ്നെസ് ആൻഡ് പീസ്, നീതിയുടെയും സമാധാനത്തിന്റെയും രാജാവ്. 1-2 വാക്യങ്ങളിലാണ് അത് പറയുന്നത്. 3 വാക്യങ്ങളിൽ ഇറ്റേണൽ പ്രീസ്റ്റ്ഹുഡ്, നിത്യമായ പൗരോഹിത്യം. അത് മൽക്കീസേദെക്കിന്റെ നിത്യമായ പൗരോഹിത്യത്തെ പറ്റി പറയുന്നു. യേശുക്രിസ്തുവിന് അതുമായിട്ട് ബന്ധമുണ്ട് എന്നുള്ളത് സ്ഥാപിച്ചെടുക്കുകയാണ് എബ്രായ ലേഖനകർത്താവ്. ഇറ്റേണൽ പ്രീസ്റ്റ്ഹുഡ്. പിന്നെ 4 മുതൽ 10 വരെ വാക്യങ്ങൾക്ക് ഹെഡിങ് കൊടുക്കാവുന്നത് ഇങ്ങനെയാണ്: ദ പ്രൊമിനൻസ് ഓഫ് മെൽക്കീസദേക്ക്. ദ പ്രൊമിനൻസ് ഓഫ് മെൽക്കീസദേക്ക് എന്ന് പറഞ്ഞാൽ മെൽക്കീസദേക്കിന്റെ ഔന്നത്യം. ദ പ്രൊമിനൻസ് ഓഫ് മെൽക്കീസദേക്ക്, മെൽക്കീസദേക്കിന്റെ ഔന്നത്യം. അതിനകത്ത് രണ്ട് ആശയങ്ങളാണ് എബ്രായ ലേഖനകർത്താവ് പറയുന്നത്. ഒന്നാമത്തേത്, എബ്രഹാം ഗേവ് ടൈറ്റ്സ് ടു മെൽക്കീസദേക്ക്. അബ്രഹാം മെൽക്കീസദേക്കിന് ദശാംശം കൊടുത്തു. പിന്നെ പറയുന്ന, അതിനകത്ത് പറയുന്ന മറ്റൊരു ആശയം, ദ ലെസർ ഈസ് ബ്ലെസ്ഡ് ബൈ ദ ബെറ്റർ. ദ ലെസർ ഈസ് ബ്ലെസ്ഡ് ബൈ ദ ബെറ്റർ എന്ന് പറഞ്ഞാല് അനുഗ്രഹദാതാവ് അനുഗ്രഹിക്കപ്പെടുന്നവനേക്കാൾ ശ്രേഷ്ഠനാണെന്ന് മലയാളത്തിൽ നമുക്ക് ഒരു ഭംഗിയായിട്ട് എഴുതാൻ പറ്റും. അനുഗ്രഹദാതാവ് അനുഗ്രഹിക്കപ്പെടുന്നവനേക്കാൾ ശ്രേഷ്ഠൻ. അനുഗ്രഹദാതാവ് അനുഗ്രഹിക്കപ്പെടുന്നവനേക്കാൾ ശ്രേഷ്ഠൻ. അതായത് ഈ അനുഗ്രഹം കൊടുക്കുന്നവന് അനുഗ്രഹം സ്വീകരിക്കുന്നവനേക്കാൾ ശ്രേഷ്ഠനാണ് എന്നുള്ള ആശയം. ദ ലെസർ ഈസ് ബ്ലെസ്ഡ് ബൈ ദ ബെറ്റർ. ഇത്രയും ആശയങ്ങളാണ് 10 വരെയുള്ള വാക്യങ്ങൾ. അതിലൂടെ നമുക്ക് പെട്ടെന്ന് അതിലേക്കൊന്ന് കടക്കാം. അപ്പൊ 6-ാം അധ്യായം അവസാനിച്ചത് എങ്ങനെയായിരുന്നു? യേശു മൽക്കീസദേക്കിന്റെ ക്രമപ്രകാരം എന്നേക്കും നമ്മുടെ പ്രധാന ആചാര്യനായിരിക്കുന്നു എന്നുള്ള പ്രസ്താവനയോടെയാ. ആ വിഷയം തന്നെയാണ് 7-ാം അധ്യായത്തിൽ തുടരുന്നത്. നമ്മൾ ഇച്ചിരൂടെ ഒന്ന് ചിന്തിക്കുവാണെങ്കിൽ, ഈ 5-ാം അധ്യായം 11-ാം വാക്യത്തില് നിർത്തിവെച്ച ഒരാശയം ഉണ്ടായിരുന്നു. ഇതിനെക്കുറിച്ച് ഞങ്ങൾക്ക് വളരെ പറയുവാനുണ്ട്, എങ്കിലും നിങ്ങൾ കേൾപ്പാൻ മാന്യമുള്ളവരായി തീർന്നത് കൊണ്ട് തെളിയിച്ചു തരാൻ വിഷമമെന്നും പറഞ്ഞ് യേശുക്രിസ്തുവിന്റെ പൗരോഹിത്യത്തെ പറ്റി 5-ാം അധ്യായത്തില് വളരെ മനോഹരമായ വഴിപാടും യാഗവും അവന്റെ പൗരോഹിത്യത്തെ പറ്റിയായിരുന്നു പറഞ്ഞുകൊണ്ടിരുന്നത്. അത് കഴിഞ്ഞിട്ടാണ് ഇവരെ വഴക്ക് പറയാനായിട്ട് എബ്രായ ലേഖനകർത്താവ് പോയത്. അപ്പൊ അവിടെ നിർത്തിവെച്ച ആശയം വീണ്ടും ഇവിടെ തുടങ്ങുക. 7-ാം അധ്യായം 1 മുതലുള്ള വാക്യങ്ങളിൽ തുടങ്ങുകയാണ്. അപ്പോഴ് 5-ാം അധ്യായം 11-ാം വാക്യത്തിൽ നിർത്തി വെച്ച പ്രതിപാദന വിഷയം ലേഖനകർത്താവ് വീണ്ടും അതിലേക്ക് മടങ്ങി വരിക. ഇനിയും 10 മുതൽ 18 വരെയുള്ള വാക്യങ്ങൾ ഒക്കെ പ്രതിപാദിക്കുന്നത് ക്രിസ്തുവിന്റെ പൗരോഹിത്യത്തിന്റെ പ്രത്യേകതകളെയും അവിടുത്തെ പരമയാഗത്തിന്റെ സവിശേഷതകളെയും കുറിച്ചൊക്കെയാണ്. ഈ മൽക്കീസദേക്കിന്റെ ക്രമപ്രകാരമുള്ള മഹാപുരോഹിതൻ എന്ന വിഷയത്തിന്റെ വിശദീകരണമാണ് ഈ അധ്യായത്തിന്റെ തുടക്കത്തിൽ പ്രത്യേകിച്ച് നൽകുന്നത്. മൽക്കീസദേക്കിനെ പറ്റി നിങ്ങളും കേട്ടിട്ടുണ്ടാവും, ഞാൻ നിങ്ങളൊക്കെ കേട്ടിട്ടുണ്ട്. പക്ഷെ ഒത്തിരി വിശദീകരണങ്ങൾ വേദപുസ്തകത്തിലില്ല. ആകെപ്പാടെ മൽക്കീസദേക്കിനെ പറ്റി 2 ഭാഗം മാത്രമേ പരാമർശിച്ചിട്ടുള്ളൂ. ആ ഭാഗം ഞാൻ പറയാം, നിങ്ങൾ എഴുതിയിടണം, പരീക്ഷയ്ക്ക് ചോദിക്കും. ഉൽപ്പത്തി പുസ്തകം 14-ാം അധ്യായം 17 മുതൽ 20 വരെ വാക്യങ്ങൾ. ജനസിസ് 14:17-20. ദെൻ Psalms 110:4. Psalms 110:110 ഈ 2 ഭാഗത്താണ് മൽക്കീസദേക്കിനെ പറ്റി പരാമർശിച്ചിരിക്കുന്നത്. യേശുക്രിസ്തുവിന്റെ പ്രധാന ആചാര്യത്വത്തിന്റെ മഹത്വം പ്രസ്പഷ്ടമാക്കാനായിട്ട് മൽക്കീസദേക്കിനെ കുറിച്ചുള്ള പരാമർശങ്ങൾ ലേഖനകർത്താവ് പ്രയോഗിക്കുക. ഈ 1 മുതൽ 3 വരെയുള്ള വാക്യങ്ങൾ, ശാലേം രാജാവും അത്യുന്നതനായ ദൈവത്തിന്റെ മഹാപുരോഹിതനുമായ ഈ മൽക്കീസദേക്ക് രാജാക്കന്മാരെ ജയിച്ച് മടങ്ങി വരുന്ന അബ്രഹാമിനെതിരേറ്റ് അനുഗ്രഹിച്ചു. അബ്രഹാം അവന് സകലത്തിലും 1/10 കൊടുത്തു. അവന്റെ പേരിന് ആദ്യം നീതിയുടെ രാജാവ് എന്നും പിന്നെ ശാലേം രാജാവ് എന്ന് വെച്ചാൽ സമാധാനത്തിന്റെ രാജാവ് എന്നും അർത്ഥം. അവന് പിതാവില്ല, മാതാവില്ല, വംശാവലിയില്ല, ജീവാരംഭവും ജീവാവസാനവുമില്ല. അവൻ ദൈവപുത്രന് തുല്യനായി എന്നേക്കും പുരോഹിതനായിരിക്കുന്നു എന്ന് പറയുന്നതാണ് 1 മുതൽ 3 വരെ വാക്യങ്ങളിൽ. അപ്പം ചരിത്രപരമായിട്ടുള്ള അനുമാനങ്ങളുണ്ട്. അതുകൂടാതെ മൽക്കീസദേക്കിനെ പറ്റി തനിക്കറിയാവുന്ന വസ്തുതകളൊക്കെ ഇവിടെ അങ്ങോട്ട് നിരത്തി വെക്കുക എബ്രായ ലേഖനകർത്താവ്. പിന്നീട് 4 മുതലുള്ള വാക്യങ്ങളിൽ കുറച്ചുകൂടെ വിശദീകരണങ്ങളൊക്കെ നൽകുന്നുണ്ട്. അങ്ങനെ പരാമർശിക്കപ്പെട്ട വസ്തുതകളെ കുറിച്ച് പിന്നെ പരാമർശിക്കാത്തതിനെ പറ്റിയുള്ള വ്യാഖ്യാനങ്ങളൊക്കെയാണ് നൽകുന്നത്. 11-12 വാക്യങ്ങളില് ലേവിയ പൗരോഹിത്യത്തിന്റെ അപൂർണതയും അപര്യാപ്തതയും തെളിയിക്കുന്നു. അത് മറ്റൊരു പൗരോഹിത്യത്തിലേക്ക് വിരൽ ചൂണ്ടുകയായിരുന്നു എന്ന് പറയുന്നു. പിന്നെ 13 മുതൽ 25 വരെ വാക്യങ്ങളില് മൽക്കീസദേക്കിന്റെ ക്രമപ്രകാരം ദൈവത്താൽ നിയുക്തനായ ക്രിസ്തുവിന്റെ പ്രധാന ആചാര്യത്വത്തിന്റെ അതുല്യമായ മേന്മയെന്ത് എന്നും വ്യക്തമാക്കുകയാണ് ഈ അധ്യായത്തില്. ഞാനിപ്പോ അവസാനം പറഞ്ഞ ഭാഗം നിങ്ങൾക്ക് കൃത്യമായിട്ട് കിട്ടിയില്ല എന്ന് എനിക്കറിയാം, ഞാനത് പറഞ്ഞു വെച്ചു എന്നുള്ളതേ ഉള്ളൂ. നമുക്ക് പഠിക്കാനുള്ള ഭാഗങ്ങളിലേക്ക് പെട്ടെന്ന് വരാം. ഏഴാം അധ്യായം 1 മുതൽ 3 വരെയുള്ള വാക്യങ്ങളിൽ മൽക്കീസദേക്കിനെ പറ്റി പഴയ നിയമത്തിൽ പറഞ്ഞിരിക്കുന്ന കാര്യമാണ് അദ്ദേഹം എടുത്ത് പ്രസ്താവിക്കുന്നത്. അപ്പൊ ക്രിസ്തുവിന്റെ പൗരോഹിത്യത്തെ മൽക്കീസദേക്കിന്റെ പൗരോഹിത്യത്തിന്റെ പശ്ചാത്തലത്തിൽ വിശദീകരിക്കാൻ വേണ്ടിയാണ് ഈ ഉൽപ്പത്തിയിൽ കാണുന്ന ചരിത്ര സംഭവം സംക്ഷിപ്തമായിട്ട് ഇവിടെ നൽകുന്നത്. അതിങ്ങനെയാണ്, ഉൽപ്പത്തി പുസ്തകം 14:17-20 വാക്യങ്ങളിൽ നമ്മൾ വായിക്കുന്നത്. ലോത്തും അബ്രഹാമും കൊണ്ടാണല്ലോ ഇവര് ഈ തമ്പുരാന്റെ വാഗ്ദാനം കേട്ടുകൊണ്ട് ഊരിൽ നിന്ന് അവരിറങ്ങിയത്. അബ്രഹാമും ലോത്തും കൂടായിരുന്നു. എന്നാൽ അവിടുത്തെ ചില രാജാക്കന്മാർ ലോത്തിനെ തടവുകാരനായിട്ട് കൊണ്ടുപോയി. അങ്ങനെ തടവുകാരനായിട്ട് കൊണ്ടുപോയ രാജാക്കന്മാരെ നിഗ്രഹിച്ച ശേഷം വിജയാളിയായിട്ട് അബ്രഹാം മടങ്ങി വരുന്നു. അങ്ങനെ അബ്രഹാം മടങ്ങി വരുമ്പോൾ ജെറുസലേമിൽ വെച്ച് മൽക്കീസദേക്കിനെ കണ്ടുമുട്ടി. അദ്ദേഹം മൽക്കീസദേക്ക് എന്നാ ചെയ്തു, അബ്രഹാമിന് അപ്പവും വീഞ്ഞും നൽകുകയും അവരെ അനുഗ്രഹിക്കുകയും ചെയ്തു. അബ്രഹാം എന്നാ ചെയ്തു, അബ്രഹാം തനിക്കുണ്ടായിരുന്ന സകലത്തിന്റെയും ദശാംശം മൽക്കീസദേക്കിന് നൽകി. ഇതാണ് പഴയ നിയമത്തിൽ നമ്മൾ കാണുന്നതായ സംഭവം. ഉൽപ്പത്തി പുസ്തകം 14:17-20 നമ്മൾ അതാണ് കാണുന്നത്. ഇതുകൂടാതെ മൽക്കീസദേക്കിനെ പറ്റി ഒരു പരാമർശമുള്ളത് സങ്കീർത്തനം 110:4 അത് ഇവിടെ എടുത്ത് പല പ്രാവശ്യം അദ്ദേഹം കോട്ട് ചെയ്യുകയും ചെയ്യുന്നുണ്ട്. നീ മൽക്കീസദേക്കിന്റെ ക്രമപ്രകാരം എന്നേക്കും ഒരു പുരോഹിതൻ എന്നല്ലോ സാക്ഷീകരിച്ചിരിക്കുന്നു എന്ന 17-ാമത്തെ വാക്യത്തിൽ നമ്മൾ കാണുകയും ചെയ്യുന്നുണ്ട്. ഈ അധ്യായത്തിൽ തന്നെ അത് 110-ാം സങ്കീർത്തനം 4-ാം വാക്യത്തിലാണ് മൽക്കീസദേക്കിന്റെ ക്രമപ്രകാരം എന്നേക്കും പുരോഹിതനായിരിക്കുമെന്ന് ഉള്ള വാഗ്ദാനം പ്രവചനം നൽകുന്നത്. അതിനെക്കുറിച്ചും കൂടെ ലേഖനകർത്താവ് പ്രതിപാദിക്കുന്നുണ്ട്. ഇവിടെ പറയുന്ന 1-ാമത്തെ വാക്യത്തിൽ പറയുന്ന 2 കാര്യങ്ങൾ. ഒന്ന്, നീതിയുടെയും സമാധാനത്തിന്റെയും രാജാവ്. ഞാനത് പറഞ്ഞതാണ്, നിങ്ങൾ അത് എഴുതിയിട്ടുണ്ട്, കിങ് ഓഫ് റൈറ്റിയസ്നെസ് ആൻഡ് പീസ് എന്നുള്ളത്. ഈ മൽക്കീസദേക്ക് എന്നുള്ള വാക്ക് മൽക്കോ സാദിക്കോ എന്ന അർത്ഥം. മൽക്കോ സാദിക്കോ എന്ന് വെച്ചാൽ, മൽക്കോ എന്ന് വെച്ചാൽ രാജാവ്, സാദിക്കോ എന്ന് വെച്ചാൽ സാദിക്കോ അബദക്കിലോ എന്നുള്ളത് നിങ്ങൾ ഒരുപക്ഷെ സുറിയാനിയില് നയവാൻ ബന പോലെ തളിർത്തിടുമേ ഹാലുയ്യ, അല്ലെങ്കിൽ നീതിമാൻ, നീതിമാൻ എന്നുള്ള തന്നെയാണ് സാദിക്കോ. സാദിക്കോ എന്ന് വെച്ചാൽ നീതിമാൻ എന്ന അർത്ഥം. അപ്പം മൽക്കോ സാദിക്കോ എന്ന് വെച്ചാല് നീതിയുടെ രാജാവ് എന്നാണ് അർത്ഥം. അതാ മൽക്കീസദേക്ക് എന്ന വാക്കിന്റെ അർത്ഥം, അതാണ് നീതിയുടെ രാജാവ്, ദ കിങ് ഓഫ് റൈറ്റിയസ്നെസ്. നിങ്ങളോട് വേർഡ് മീനിങ് ചോദിച്ചാല് നിങ്ങൾ എഴുതേണ്ടി വരും, ചോദിക്കും, നിങ്ങൾ എഴുതുകയും ചെയ്യണം. മൽക്കോ സാദിക്കോ, മൽക്കീസദേക്ക് എന്ന വാക്കിന്റെ അർത്ഥം എന്ത് എന്ന് ചോദിച്ചാല് നിങ്ങൾ നീതിയുടെ രാജാവ് എന്ന് എഴുതണം. എന്ന നാമത്തിന്റെ അർത്ഥം നീതിമാനായ രാജാവ് എന്നാണ്. അപ്പൊ അദ്ദേഹം ഇവിടെ പറയുന്നുണ്ടല്ലോ ശാലേം രാജാവും എന്ന് പറയുന്നുണ്ട്. 7-ാം അധ്യായം തുടങ്ങുമ്പോൾ തന്നെ ശാലേം രാജാവ് എന്നാ പറയുന്നത്. അപ്പം അദ്ദേഹം ശാലേം എന്ന് പറയുന്നത് ഏതാ? ജെറുസലേം എന്ന് വെച്ചാൽ ജെറുസലേം. ജെറുസലേമിന്റെ ആദ്യത്തെ പേരാണ് ശാലേം എന്ന് പറയുന്ന ദേശം. അപ്പം ജെറുസലേമിന്റെ തന്നെ രാജാവായിരുന്നു എന്നാണ് അവിടെ ഉൽപ്പത്തി പുസ്തകം 14-ാം അധ്യായത്തിൽ പരാമർശിക്കപ്പെട്ടിരിക്കുന്നത്. അപ്പോ ഈ ശാലേം എന്ന് വെച്ചാൽ എന്നാ അർത്ഥം? ശാലോം എന്ന് വെച്ചാൽ നമുക്കറിയാം സമാധാനം എന്നുള്ളതാണ്. അപ്പോ ശാലേം രാജാവ് എന്ന് വെച്ചാൽ സമാധാനത്തിന്റെ രാജാവായിരുന്നു, ജെറുസലേമിന്റെ രാജാവായിരുന്നു എന്നുള്ള ജിയോഗ്രഫിക്കൽ ഒരു അർത്ഥം കൂടാതെ തന്നെ സമാധാനത്തിന്റെ രാജാവായിരുന്നു, ശാലേം രാജാവായിരുന്നു എന്ന് പറയുമ്പോൾ അദ്ദേഹത്തിന്റെ ശാലേം ശ്ലോമോ എന്ന സുറിയാനി വാക്ക് അതിന് സമാധാനം എന്നാണ് അർത്ഥം. ഈ രണ്ട് വിശേഷണങ്ങളും അന്ന് മൽക്കീസദേക്കിന് ഉണ്ടായിരുന്നു. മൽക്കീസദേക്കായിരുന്നു ദ കിങ് ഓഫ് റൈറ്റിയസ്നെസ് ആയിരുന്നു, അതോടൊപ്പം തന്നെ ദ കിങ് ഓഫ് പീസ് ആയിരുന്നു, സമാധാനത്തിന്റെ രാജാവായിരുന്നു എന്ന് പറയുക. അപ്പൊ ശാലേം രാജാവ് അത്യുന്നതനായ ദൈവത്തിന്റെ പുരോഹിതനുമായ ഈ മൽക്കീസദേക്ക് രാജാക്കന്മാരെ ജയിച്ച് മടങ്ങി വരുന്ന അബ്രഹാമിനെതിരായിട്ട് അനുഗ്രഹിച്ചു. അബ്രഹാമിനായതു അവന് സകലത്തിനും 10 കൊടുത്തു. എന്നാൽ ഈ രണ്ട് വിശേഷണങ്ങള് യേശു ക്രിസ്തുവിനാണ് ഏറ്റവും കൂടുതൽ അനുയോജ്യമായിട്ടുള്ളത് എന്നാണ് ഈ എബ്രായ ലേഖനകർത്താവിന്റെ താല്പര്യം. ഇത് പഴയ നിയമത്തിൽ മറ്റു പല സ്ഥലങ്ങളിലും നമ്മൾ കാണുന്നുണ്ട്. യിരെമ്യാ പ്രവാചകന്റെ പുസ്തകം 23-ാം അധ്യായം 6-ാം വാക്യം, യിരെമ്യാ 23:6, അവിടെ നമ്മൾ കാണുന്നത് അവന് യഹോവയുടെ നീതി എന്ന് പേര് പറയുന്ന ക്രിസ്തുവിന്റെ ജനനത്തെ പറ്റിയുള്ള പ്രവചനത്തിൽ അവൻ യഹോവയുടെ നീതി എന്ന് പേര് പറയും. ഇത് നിങ്ങൾ എഴുതിയിടണമെന്നില്ല, നിങ്ങൾക്ക് മനസ്സിലാക്കാനായിട്ട് ഞാൻ പറഞ്ഞെന്നുള്ളതേ ഉള്ളൂ. പിന്നീട് യെശയ്യാവ് 9:6-7 വാക്യങ്ങൾ നമ്മൾ വായിക്കുന്നുണ്ടല്ലോ. അവന് അത്ഭുത മന്ത്രി വീരനാം ദൈവം സമാധാന പ്രഭു എന്ന പേര് വിളിക്കപ്പെടും. സമാധാന പ്രഭു അല്ലെങ്കിൽ സമാധാനത്തിന്റെ രാജാവ് എന്ന പേര് വിളിക്കപ്പെടും. അവന്റെ ആധിപത്യത്തിനെ വർധനയ്ക്കും സമാധാനത്തിനും അവസാനം ഉണ്ടാകുകയില്ല എന്ന് യെശയ്യാവ് 9:6-7 വാക്യങ്ങൾ നമ്മൾ വായിക്കുന്നുണ്ട്. അപ്പൊ എബ്രായ ലേഖനകർത്താവിന്റെ താല്പര്യം ഇത് പറയാനായിട്ടാ. മൽക്കീസദേക്ക് അവിടെ നിൽക്കെ തന്നെ ആ മൽക്കീസദേക്കിനെ പറ്റി പറഞ്ഞിരിക്കുന്ന കാര്യങ്ങളെല്ലാം യേശുക്രിസ്തുവിൽ പൂർണ്ണമാകുന്നു. നമ്മൾ എബ്രായ ലേഖനം പഠിച്ചു തുടങ്ങിയപ്പോൾ മുതൽ നമ്മൾ കണ്ട കാര്യമാണ് യേശുക്രിസ്തു എല്ലാ മാലാഖമാരെക്കാളും ശ്രേഷ്ഠനാണ്, യേശുക്രിസ്തു എല്ലാ പ്രവാചകന്മാരെക്കാളും ശ്രേഷ്ഠനാണ്, യേശുക്രിസ്തു എല്ലാ മനുഷ്യനേക്കാളും ശ്രേഷ്ഠനാണ്, മനുഷ്യരില് ഏറ്റവും ഉന്നത പാപമൊഴികെ എല്ലാ പൂർണതയും ഉള്ള മനുഷ്യനായിരുന്നു ക്രിസ്തു. അങ്ങനെയെങ്കിൽ ഇപ്പോൾ മനുഷ്യപുത്രനായിട്ട് അവൻ ദൈവത്തിന്റെ വലതുഭാഗത്തായിട്ടിരിക്കുന്നു. അവൻ ദൈവപുത്രൻ തന്നെയാണ്, അതോടൊപ്പം തന്നെ മോശയെക്കാളും മറ്റ് പ്രവാചകന്മാരെക്കാളും ഒക്കെ ശ്രേഷ്ഠനാണ് എന്ന് പറഞ്ഞു വന്നിട്ട് ഇവിടെ പറയുകയാണ് മൽക്കീസദേക്ക്. മൽക്കീസദേക്കിന്റെ കാര്യം പറഞ്ഞിട്ട് പറയുന്നു ഈ മൽക്കീസദേക്കിനോട് എന്നെക്കാളും ശ്രേഷ്ഠനായിട്ട് നിൽക്കുന്ന വ്യക്തിയാണ് മൽക്കീസദേക്കിന്റെ ക്രമപ്രകാരമുള്ള നിത്യപൗരോഹിത്വത്തെ പറ്റി ഇവിടെ സൂചിപ്പിക്കാനായിട്ടാണ് എബ്രായ ലേഖനകർത്താവിന്റെ താല്പര്യം. നീതിയും സമാധാനവും രണ്ടും ഒരുമിച്ച് പോകുന്ന കാര്യങ്ങളാണ്. സങ്കീർത്തനം നിങ്ങൾക്ക് വായിക്കാനായിട്ട് സങ്കീർത്തനം 85:10 കൂടെ ഞാൻ പറയാം. 85 സങ്കീർത്തനം 10 വാക്യം, നീതിയും സമാധാനവും തമ്മിൽ ചുംബിച്ചിരിക്കുന്നു എന്നുള്ള സങ്കീർത്തന വാക്യം, അതും കൂടി ക്രിസ്തുവിൽ യാഥാർത്ഥ്യമാകുന്നു. സാധാരണ ഇത് നീതിയും സമാധാനവും തമ്മിൽ ചുംബിച്ചിരിക്കുന്നു എന്ന് നമ്മൾ പറയുന്നത് ഈ എലിസബത്തിന്റെ അരികിലേക്ക് മറിയാം കടന്നു എന്നല്ലോ. അപ്പൊ എലിസബത്തിനെ പറ്റി പറയുകയാണ്, അവരെ ഇരുവരും ദൈവസന്നിധിയിൽ നീതിയുള്ളവരായിരുന്നു എന്ന് പറഞ്ഞതുകൊണ്ട് എലിസബത്ത് നീതിയായിട്ടും ദൈവത്തിന്റെ സമാധാനം നിനക്കുണ്ടാകട്ടെ എന്ന് മാലാഖ കൃപ നിറഞ്ഞവളെ നിനക്ക് സമാധാനം എന്ന് പറഞ്ഞതുകൊണ്ട് ആ സമാധാനം സ്വീകരിച്ച എന്റെ റെപ്രസെന്റേറ്റീവ് ആയിട്ട് മറിയാം നിൽക്കുന്നു എന്നും എലിസബത്തും മറിയാമും കൂടെ കണ്ടപ്പോൾ പിള്ള ഗർഭത്തിൽ തുള്ളിയത് കൊണ്ട് നീതിയും സമാധാനവും തമ്മിൽ ചുംബിച്ചിരിക്കുന്നു എന്ന വാക്യം എലിസബത്തും മറിയാമും കൂടെയുള്ള കാഴ്ചയുടെ ആ സമയത്ത് പൂർണ്ണമാകുന്നു എന്നും നമുക്കൊരു വ്യാഖ്യാനമുണ്ട്. എന്ന് പറഞ്ഞ പോലെ തന്നെ ഇവിടെ മൽക്കോദ് സാദിക്കോ അതുപോലെ തന്നെ മൽക്കോദ് ശ്ലോമോ അല്ലെങ്കിൽ ശാലേം രാജാവ് സമാധാനത്തിന്റെ രാജാവ് നീതിയുടെ രാജാവ് മൽക്കീസദേക്ക് അങ്ങനെ ആയിരിക്കുന്നത് പോലെ യേശു ക്രിസ്തു അങ്ങനെ ആയിരിക്കുന്നു എന്നുള്ളൊരു വ്യാഖ്യാനം കൂടി ഇവിടെ എടുക്കുന്നതിൽ തെറ്റില്ല എന്ന് എനിക്ക് തോന്നുന്നു. പിന്നീട് രണ്ടാമതായിട്ട് പറയുന്നതായ ഒരു കാര്യമാണ് മൂന്നാമത്തെ വാക്യത്തിൽ പറയുന്നത്, അവന് പിതാവില്ല, മാതാവില്ല, വംശാവലിയില്ല, ജീവാവ ആരംഭവും ജീവ അവസാനവുമില്ല, അവൻ ദൈവപുത്രന് തുല്യനായി എന്നേക്കും പുരോഹിതനായിരിക്കുന്നു എന്ന് പറയുക. അപ്പൊ മൽക്കീസദേക്കിന്റെ ആ പൗരോഹിത്യത്തിന്റെ പ്രാധാന്യത്തെ കാണിക്കുന്നത് എന്തിനെന്ന് ചോദിച്ചാൽ, ഇതുവരെയുള്ള പരമ്പരാഗതമായ ലേവ്യ പൗരോഹിത്യം അതിന്റെ കുറവിനെ കാണിക്കാൻ വേണ്ടിയാണ്. താഴോട്ടുള്ള വാക്യങ്ങളിൽ അത് തന്നെയാണ് എബ്രായ ലേഖനകർത്താവിന്റെ ലക്ഷ്യം. അത് വളരെ കൃത്യമായിട്ട് അദ്ദേഹം പറയുകയും ചെയ്യുന്നുണ്ട്. താഴോട്ടുള്ള വാക്യങ്ങളില് ലേവ്യ പൗരോഹിത്യത്തിന്റെ കുറവുകൾ എന്തൊക്കെ, യേശുക്രിസ്തുവിന്റെ പൗരോഹിത്യത്തിന്റെ ശ്രേഷ്ഠത എന്തൊക്കെ എന്നാണ് മുന്നോട്ട് പറയുന്നത്. അപ്പൊ പരമ്പരാഗതമായ ഒരു പൗരോഹിത്യമല്ല മൽക്കീസദേക്കിന്. പിതാവില്ല, മാതാവില്ല, വംശാവലിയില്ല, ജീവിതത്തിന് ആദ്യമോ അന്തമോ ഇല്ല എന്നൊക്കെ ഇവിടെ പറയും. ഇത് ഒരുപക്ഷെ ഇത് കേൾക്കുമ്പോൾ നമുക്ക് ഇത്ര കൺഫ്യൂഷനും കൂടെ ഉണ്ടാകാം. ഒരു യുക്തി വെച്ച് നോക്കിയാല് അപ്പനും അമ്മയില്ലാതെ മൽക്കീസദേക്ക് ഉണ്ടാവുമോ എന്ന് നമുക്ക് ചോദിക്കാം. തീർച്ചയായിട്ടും ഇവിടെ ഒരു ആശയമാണ് ഈ എബ്രായ ലേഖനകർത്താവ് പറയുന്നത്, അത് നിങ്ങൾ മനസ്സിലാക്കിയിരിക്കണം കേട്ടോ. ഒരാശയം പറയുകയാണ് എന്ന് പറഞ്ഞാൽ അദ്ദേഹത്തിന്റെ മാതാപിതാക്കളെ പറ്റിയോ മൽക്കീസദേക്കിന്റെ അപ്പനും അമ്മ ആരാണെന്നോ പിന്നീട് മൽക്കീസദേക്കിന് എന്ത് സംഭവിച്ചു എന്നോ ഒന്നും പറയുന്നില്ല. ആകെപ്പാടെ പഴയ നിയമത്തിൽ കിട്ടുന്ന ഉൽപ്പത്തി പുസ്തകം 14 വിവരണം മാത്രം, സങ്കീർത്തനം 110 വിവരണം മാത്രമാണ്, ഈ രണ്ട് പ്രദേശങ്ങളിലുള്ള വിവരണേ ഉള്ളൂ. ഇവിടെ ഒന്നും അപ്പനും അമ്മ ആരാണെന്നോ അല്ലെങ്കിൽ പിന്നീട് മൽക്കീസദേക്കിന് എന്ത് സംഭവിച്ചെന്നോ പറയുന്നില്ല. അതുകൊണ്ട് നിത്യമായ പൗരോഹിത്യമാണ് മൽക്കീസദേക്കിന്റേതെന്നും അബ്രഹാമിനെ പോലും അനുഗ്രഹിച്ചതുകൊണ്ട് മൽക്കീസദേക്ക് വളരെ ശ്രേഷ്ഠ. താഴോട്ടുള്ള വാക്യങ്ങളിൽ നമ്മളത് വായിക്കുന്നുണ്ട്, ഉയർന്നവൻ താണവനെ അനുഗ്രഹിക്കുന്നതിന് തർക്കമില്ലല്ലോ എന്നൊക്കെ പറയുന്ന ഭാഗം. അപ്പൊ വളരെ ശ്രേഷ്ഠതയുള്ളവനായിരുന്നു മൽക്കീസദേക്ക്. യേശുക്രിസ്തു അവനോട് തുല്യനാണ്. ഇപ്പോഴുള്ള ഈ ലേവ്യ പൗരോഹിത്യം എന്ന് പറയുന്നത് അത് ക്രിസ്തു ഒരു പുതിയ രീതിയിലേക്ക് മാറ്റിയിരിക്കുന്നു, ചേഞ്ച്, ഒരു ചേഞ്ച് വരുത്തിയിരിക്കുന്നു എന്നുള്ള ആശയം പറയാനായിട്ടാണ് ഈ പശ്ചാത്തലത്തിൽ പറയുന്നത്. അവന് പിതാവില്ല, മാതാവില്ല, വംശാവലിയില്ല, ജീവാരംഭവും ജീവ അവസാനവും ഇല്ല, അവൻ ദൈവപുത്രന് തുല്യനായി എന്നേക്കും പുരോഹിതനായിരിക്കുന്നു എന്ന് മൽക്കി സദേക്കിനെ പറ്റി എബ്രായ ലേഖന 7:3 പറയുന്നത്. അതിന്റെ ചില വിശദീകരണങ്ങളാണ് 4 മുതൽ 10 വരെ വാക്യങ്ങളിൽ പറയുന്നത്. പെട്ടെന്ന് ഞാൻ അതും കൂടി പറഞ്ഞ് ഇന്നത്തെ ക്ലാസ് നമുക്ക് അവസാനിപ്പിക്കാം. ഇവൻ എത്ര മഹാൻ എന്ന് നോക്കുവിൻ. ഗോത്രപിതാവായ അബ്രഹാം കൂടെയും അവന് കൊള്ളയുടെ വിശേഷ സാധനങ്ങളിൽ 10ൽ 1 കൊടുത്തുവല്ലോ. ലേവി പുത്രന്മാരിൽ പൗരോഹിത്യം ലഭിക്കുന്നവർക്ക് ന്യായപ്രമാണ പ്രകാരം ജനത്തോട് ദശാംശം വാങ്ങുവാൻ കൽപ്പനയുണ്ട്. അത് അബ്രഹാമിന്റെ കടിപ്രദേശത്തിൽ നിന്ന് ഉത്ഭവിച്ച സഹോദരന്മാരോടാകുന്നു വാങ്ങുന്നത്. എന്നാൽ അവരുടെ വംശാവലിയിൽ ഉൾപ്പെടാത്തവൻ അബ്രഹാമിനോട് തന്നെ ദശാംശം വാങ്ങിയും വാഗ്ദത്തങ്ങൾ പ്രാപിച്ചവനെ അനുഗ്രഹിച്ചുമിരിക്കുന്നു. ഉയർന്നവൻ താണവനെ അനുഗ്രഹിക്കുന്നു എന്നതിന് തർക്കമേതുമില്ലല്ലോ. ഇവിടെ മരിക്കുന്ന മനുഷ്യർ ദശാംശം വാങ്ങുന്നു, അവിടെയോ ജീവിക്കുന്നു എന്ന് സാക്ഷ്യം പ്രാപിച്ചവൻ തന്നെ. ദശാംശം വാങ്ങുന്ന ലേവിയും അബ്രഹാം മുഖാന്തരം ദശാംശം കൊടുത്തിരിക്കുന്നു എന്ന് ഒരു വിധത്തിൽ പറയാം. അവന്റെ പിതാവിനെ മൽക്കീസദേക്കെതിരേറ്റപ്പോൾ ലേവി അവന്റെ കടിപ്രദേശത്ത് ഉണ്ടായിരുന്നുവല്ലോ. അദ്ദേഹം ഒരു പ്രത്യേക ആശയം പറഞ്ഞു വയ്ക്കുകയാണ് ഇവിടെ. നമുക്കറിയാം ലേവിയ പുസ്തകം 27:30 ഈ ദശാംശം കൊടുക്കുന്നതിനെ പറ്റി പറഞ്ഞേക്കുന്ന ഒരു ഭാഗം. നിലത്തിലെ വിത്തിലും വൃക്ഷത്തിന്റെ ഫലത്തിലും ദേശത്തിലെ ദശാംശം ഒക്കെയും യഹോവയ്ക്കുള്ളതാണ്, അത് വിശുദ്ധം എന്ന് നമ്മൾ അവിടെ വായിക്കുന്നുണ്ട്. അതുകൂടാതെ തന്നെ ഓക്കെ ആ ഒരു വാക്യം മാത്രം എഴുതിയിടുക. ലേവിയ പുസ്തകം 27:30 ദശാംശത്തെ പറ്റി പറയുന്നത്. കൂടുതൽ വാക്യങ്ങൾ അടുത്ത ആഴ്ച ഞാൻ നൽകിക്കൊള്ളാം. എന്തായാലും ആ ഒരു ആശയം കൂടി ഇപ്പൊ 7 മണിയായി, ഇനി സമയം മുന്നോട്ട് പോകുന്നത് ശരിയല്ല എന്ന് വിചാരിക്കുന്നതുകൊണ്ട് ആ ഒരു ആശയം തുടർന്ന് അടുത്ത ക്ലാസ്സിൽ നമുക്ക് വിശദമായിട്ട് നമുക്ക് കാണാം. അപ്പോൾ ഇവിടെ ഉദ്ദേശിക്കുന്ന കാര്യം, 7 അധ്യായത്തിൽ ഉദ്ദേശിക്കുന്ന കാര്യം ഇത്ര ഉള്ളൂ: ലേവിയ പൗരോഹിത്യത്തിന്റെ കുറവും മൽക്കീസദേക്കിന്റെ പൗരോഹിത്യത്തിന്റെ മേന്മയും. എന്നിട്ട് യേശുക്രിസ്തു ആ മൽക്കീസദേക്കിന്റെ ക്രമപ്രകാരം നിത്യ പുരോഹിതനാണെന്ന് പറഞ്ഞു വയ്ക്കാനായിട്ടാണ് എബ്രായ ലേഖനകർത്താവിന്റെ ശ്രമം എന്നുള്ളത് മാത്രം നിങ്ങൾ ഇപ്പോഴൊന്ന് മനസ്സിലാക്കിയിരിക്കുക. ദൈവം കൂടുതലായിട്ട് എല്ലാവരെയും അനുഗ്രഹിക്കട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു. കേൾക്കുന്ന കാര്യങ്ങൾ എന്നിട്ട് സംശയങ്ങളൊക്കെ ഉണ്ടെങ്കിൽ ദയവായിട്ട് നിങ്ങൾ മെയിൽ ചെയ്ത് ചോദിക്കാനായിട്ട് വിരോധമൊന്നും കാണിക്കരുത് എന്നുള്ള കാര്യം ഓർപ്പിക്കുന്നു. ഇന്നത്തെ ക്ലാസ് അവസാനിപ്പിക്കുന്നു. അടുത്ത ആഴ്ച നമുക്ക് വീണ്ടും കാണാം. വേറെ എന്തെങ്കിലും പൊതുവായിട്ടുള്ള കാര്യങ്ങൾ പറയാനുണ്ടെങ്കിൽ പറയാം, ഇല്ലെങ്കിൽ പ്രാർത്ഥിക്കാം.
ഒന്നുമില്ല, അടുത്താഴ്ച അച്ഛൻ തന്നെ മതബോധ സാരങ്ങൾ വ്യാഴാഴ്ചയും വെള്ളിയാഴ്ചയും പഠിപ്പിക്കുന്നതായിരിക്കും. ആർക്കെങ്കിലും സംശയം എന്തെങ്കിലും ഉണ്ടെങ്കിൽ എന്റെ പേരിൽ ഇമെയിൽ ചെയ്യുക, അത് ഞാൻ അച്ഛന്റെ പേർക്ക് അയച്ചു കൊടുക്കാം.
പിതാവാം അവിടുത്തെ സ്നേഹവും ഏകജാതനായ പുത്രൻ നമ്പുരാന്റെ കൃപയും പരിശുദ്ധ റുഹായുടെ സംസർഗവാസം കൂട്ടായ്മയും ഞങ്ങൾ എല്ലാവരുടെ മേൽ സദാ വർദ്ധിച്ചിരിക്കുമാറാകണമേ. അടുത്ത ആഴ്ച ക്ലാസ്സിൽ എല്ലാവരും ശ്രദ്ധിക്കുന്നത് നല്ലതായിരിക്കും. നമ്മളുടെ പൗരോഹിത്യം, നമ്മുടെ പൗരോഹിത്യം എന്താണ്? ഇവിടെ പൗരോഹിത്യം ഇനിയില്ല. പെന്തക്കോസ്തുകാരെ ഏറ്റവും കൂടുതൽ നമ്മൾ അറ്റാക്ക് ചെയ്യുന്ന ഒരു അധ്യായമാണ് ഈ 7 അധ്യായം. അതുകൊണ്ട് എല്ലാവരും അതിലൊന്ന് സംബന്ധിക്കുന്നത് നല്ലതായിരിക്കും എന്ന് ഓർപ്പിക്കുന്നു.